السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം മതം സ്വീകരിക്കുക, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, മുസ്ലിമായി മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുവാനും ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് ലഭിച്ചു എന്നുള്ളത് നമ്മൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ട ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം നമ്മെപ്പറ്റി വിലയിരുത്തുന്നത്. എന്നാൽ അല്ലാഹു തആലയുടെ ലിസ്റ്റിൽ നമ്മൾ മുസ്ലിമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ, ഇസ്ലാം എന്തെന്ന് പഠിക്കുമ്പോൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കണം. തൗഹീദ് എന്തെന്ന് പഠിക്കുമ്പോൾ ശിർക്കിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ എന്തെന്ന് പഠിക്കുമ്പോൾ കുഫറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആ വിഷയത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് നമ്മൾക്ക് ലഭിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഖൈറിനെ സംബന്ധിച്ച് പഠിക്കുന്നിടത്ത് തന്നെ ഷെറിനെ സംബന്ധിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ഖൈർ പഠിക്കുന്നതോടൊപ്പം തന്നെ ഷെറിനെ സംബന്ധിച്ചും പഠിക്കുന്നത്? ആ ഷെറിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു കവി പാടിയിട്ടുണ്ട്, അറഫ്തു ശർറ ലാലി ഷെറി വലാക്കിൻ ലി തവഖീഹി. ഷെറിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി, ലാലിശ്വരി ആ ഷെർ ചെയ്യാൻ വേണ്ടിയല്ല, വലാക്കിന്റെ തവത്തേഹി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. വമല്ലായ അരിഫി ഷർമിനൽ ഖൈരി യഖൗഫീഹി. ഒരുത്തൻ ഖൈറിൽ നിന്ന് ഷെറിനെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ യഖൗഫീഹി, ആ ഷെറിൽ അവൻ ചെന്ന് പതിക്കും എന്നുള്ളതാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹദീഫ് ഹുദൈഫ എന്നറിയപ്പെടുന്ന സുപ്രസിദ്ധമായ ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹാബത്തിനെ സംബന്ധിച്ച് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് കാനു യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുന്തു അസ്അലു അനിൽ ശർരി മഖാഫത അൻ യുദീകനി. സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെ സംബന്ധിച്ചാണ് ചോദിക്കാറുണ്ടായിരുന്നത്, എന്നാൽ ഞാൻ ഷെറിനെ സംബന്ധിച്ച് ചോദിക്കും. മഖാഫത അൻ യുദീകനി, ആ ഷെറിനെ ബാധിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ഷെറിനെ സംബന്ധിച്ച് മനസ്സിലാക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ഈ ഒരു കുറഞ്ഞ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, കുഫറിലേക്ക് എത്തുന്ന മുർത്തദായി പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ കാര്യം നമ്മൾ വളരെ ഗൌരവത്തിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ രിദ്ദത്ത് സംഭവിക്കുന്ന, കുഫുർ സംഭവിക്കുന്ന എല്ലതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഷഹാദത്തു കലിമ ചൊല്ലി നമ്മൾ വീണ്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ശിർക്കിനും കുഫറിനും അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു ഒഴിവുകഴിയുമില്ല. മറ്റു പാപങ്ങൾ അള്ളാഹു ചായാല പുറത്താലും ഭൂരിപക്ഷം രിദ്ദത്തിലും കുഫുറിനും യാതൊരു നിലക്കും ശിർക്കിനും യാതൊരു നിലക്കും അള്ളാഹുവിന്റെ അടുത്ത് മാപ്പില്ല. അത് അറിഞ്ഞു പ്രവർത്തിച്ചാലും അറിയാതെ പ്രവർത്തിച്ചാലും അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വമ്പിച്ച നഷ്ടമാണ്. അതുകൊണ്ട് നമ്മളിത് പഠിക്കണം, മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ റിസാലയാണ്. നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെ തകർക്കുന്ന, ഇസ്ലാമിനെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ റിസാലയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഈ റിസാലയ്ക്ക്, ഈ ചെറിയ റിസാലയ്ക്ക് ധാരാളം ഷറഹുകൾ മഹാന്മാരായ സലഫി പണ്ഡിതന്മാർ ദർസുകളായും അതുപോലെ തന്നെ പുസ്തകങ്ങളായും രചിച്ചതായി, ആ നിലക്ക് ധാരാളം ഷറഹുകൾ ഈ ചെറിയ റിസാലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഷറഹുകൾ, ധാരാളക്കണക്കിന് പേജുകളുള്ള ഷറഹുകൾ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയത്ത് ആ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഈ റിസാല ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം തുടങ്ങാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന്റെ ഷർഹിൽ കൊടുത്തതായി കാണാം. അഞ്ചു കാരണങ്ങൾ യഥാർത്ഥത്തിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കാനുള്ള കാരണമായി നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇഖ്തിദാഉൻ ബിൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിനെ പിന്തുടർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ഓരോ സൂറത്തുകളും ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നിലക്കാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ നിലക്ക് വിശുദ്ധ ഖുർആനെ പിൻപറ്റിക്കൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വചനം കൊണ്ട് ആരംഭിച്ചത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാരണം, ഇഖ്തിദാഉൻ ബിർറുസുലി വൽ അംബിയ, പ്രവാചകന്മാരെ, നബിമാരെ പിന്തുടർന്നുകൊണ്ടാണ്. മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ എഴുത്തുകൾ ആരംഭിക്കുമ്പോൾ, അവരുടെ കത്ത് ഇടപാടുകൾ നടത്തുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം കത്തെഴുതുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ബിസ്മി കൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരായ ആളുകളുടെ ശൈലിയാണ് യഥാർത്ഥത്തിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാരണം, ഇഖ്തിദാഉൻ ബി ഉലമാഇ സലഫ്,
സലഫി പണ്ഡിതന്മാരുടെ മുൻഗാമികളായ ഉലമാക്കളുടെ ആ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ടാണ്, അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ബിസ്മി കൊണ്ട് ആരംഭിച്ചതിനുള്ള മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മുൻഗാമികളായി ജീവിച്ചിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥരചന ആരംഭിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുള്ള അബ്ബാസ് അഹമ്മദ് ഇബ്നു തൈമിയത്തുൽ ഹറാനിയെ പോലെയുള്ള അദ്ദേഹത്തിന്റെ മുൻകാലത്ത് ജീവിച്ചുപോയ, അദ്ദേഹത്തിന്റെ മുമ്പ് ജീവിച്ചുപോയ മഹാന്മാരായ സലഫി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ, അതുപോലെയുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു നിലക്കാണ് ഇതിനെല്ലാം മൂന്നാമത്തെ ഒരു കാരണമായി കൊണ്ട് പറയുന്നത്. നാലാമത്തെ ഒരു കാരണം, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് ഒരു ബറക്കത്താണ്. ആ നിലക്കാണ് ബിസ്മി കൊണ്ട് ആരംഭിച്ചത് എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാരണമായി പറയുന്നത്. അഞ്ചാമത്തെ ഒരു കാരണം കൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഹദീഫിന്റെ, ആ ഹദീഫിനെ സംബന്ധിച്ച്, അതിന്റെ സിഹത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്താണ് ആ ഹദീഫ്? കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹ് ഹുവ അബ്തർ. കുല്ലു അംരിൻ ദീ ബാലിൻ, എല്ലാ സുപ്രധാനമായ കാര്യങ്ങളും ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹ്, ആ കാര്യം ബിസ്മി കൊണ്ടല്ല ആരംഭിക്കുന്നത് എങ്കിൽ ഫഹുവ അബ്തർ, അത് വാലറ്റതാണ്, അല്ലെങ്കിൽ അത് പിന്തുടർച്ചയില്ലാത്തതാണ്. ഈ ഹദീസിന്റെ സിഹത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദഈഫാണെന്നും അതുപോലെ തന്നെ സഹീഹാണെന്നും എന്ന നിലയ്ക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഹദീസിനോട് ഉള്ള ഒരു ആ നിലക്കാണ് അഞ്ചാമത്തെ ഒരു കാര്യം ആയിക്കൊണ്ട് ഈ ബിസ്മി കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഈ റിസാല ആരംഭിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഇതിന്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അദ്ദേഹം ആരംഭിക്കുന്നത് ഇലം അന്ന നവാഖിദൽ ഇസ്ലാം അഷറത്തു നവാഖിദ. ഇലം നീ മനസ്സിലാക്കണം, അന്ന നവാഖിദൽ ഇസ്ലാം, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന, നശിപ്പിച്ചു കളയുന്ന, തകർത്ത് കളയുന്ന കാര്യങ്ങൾ അഷറത്തു നവാഖിദ, പത്തു നാഖിദുകളാണ്, പത്തു കാര്യങ്ങളാണ് ഇസ്ലാമിനെ തകർക്കുന്ന, ഇസ്ലാമിനെ ഇല്ലാതെയാക്കുന്ന, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ഈ ഇലം നീ മനസ്സിലാക്കണം, നീ അറിയണം, നീ അറിവുള്ളവനാകണം എന്ന് പറയുമ്പോൾ എന്താണ് ഇൽമു കൊണ്ടുള്ള ഉദ്ദേശം? ഒരു കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് അറിവുണ്ട്, ഞാൻ ആ വിഷയത്തിൽ ഇൽമുള്ളവനാണെന്ന് പറയണമെങ്കിൽ ഏത് നിലക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാലാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇൽമുള്ളവനായി എന്ന് പറയാൻ പറ്റുക? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ത് ആണ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ സംബന്ധിച്ച് നീ മനസ്സിലാക്കണം, അറിയണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് ആ ഇൽമ്? എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇൽമ് എന്ന് പറഞ്ഞാൽ മഹാനായ അൽ അല്ലാമ ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി ഷെയ്ഖുൽ ഇസ്ലാമിനെ തന്റെ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിന് ഷറഹ് ചെയ്യുന്നിടത്ത് ഇൽമിനെ സംബന്ധിച്ച് അദ്ദേഹം ഷറഹ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഇൽമ് എന്ന് പറയണമെങ്കിൽ, ഒരു കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് അറിവുണ്ടായി എന്ന് പറയണമെങ്കിൽ അതിന് വ്യത്യസ്തമായ തട്ടുകളുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ച് ഇദ്റാക്കുശ്ശൈ, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ഗ്രഹിക്കുക എന്നതിന് ആറ് തട്ടുകളുണ്ട്, മർത്തബകളുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണത്? ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, പല ആളുകളുടെയും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കലും വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്ക് തൗഹീദ് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ നവാഖിദുൽ ഇസ്ലാം എന്നുള്ള വിഷയം, അതിനെ സംബന്ധിച്ച് യാതൊന്നും അറിയില്ല, അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്താണ് നവാഖിദുൽ ഇസ്ലാം എന്നോ എന്താണതിൽ പറയുന്ന കാര്യമെന്നോ ഒന്നും അറിയില്ല. ആ ഒരു കാഴ്ചപ്പാടിനെ, ആ ഒരു മനസ്സിലാക്കിനെ സംബന്ധിച്ച് അൽ ജഹ്ലുൽ ബസീത് എന്നാണ് പറയുക, കേവലമായ അറിവില്ലായ്മ എന്നാണ് പറയുക. അതൊരു മർത്തബയാണ്, ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒന്നും അറിയാതിരിക്കുക എന്നുള്ളത്. എന്നാൽ മറ്റൊരു കാര്യം ഒരാൾക്ക് ഒരാൾ തൗഹീദ് എന്നുള്ള വിഷയം ആ വിഷയത്തെ സംബന്ധിച്ചാൽ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അത് പ്രമാണവുമായി നേർവിപരീതമാണ്. ദീനുൽ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചതെന്ന് നേർവിപരീതമാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാൽ അദ്ദേഹം മനസ്സിലാക്കിയ ആ മനസ്സിലാക്കലിനെ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ? അൽ ജഹ്ലുൽ മുറക്കം, പടുവിഡിറ്റം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുക. എന്താണോ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിനെ നേർവിപരീതം മനസ്സിലാക്കുകയും പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, ആ ഒരു മനസ്സിലാക്കലിനെ ആ ഒരു ഗ്രഹിക്കലിനെ പറയുന്നത് അൽ ജഹ്ലുൽ മുറക്കബ് എന്നുള്ളതാണ്. പടുവിഡിറ്റം, പൂർണ്ണമായ വിഡിറ്റമാണത്. അയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിഞ്ഞുവെന്ന ധാരണയിലാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് തൗഹീദ് മനസ്സിലാക്കി തൗഹീദിന്റെ ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അവർ തൗഹീദായി മനസ്സിലാക്കിയത് പലതും ശിർക്കാണ്. തൗഹീദിന്റെ നേർവിപരീതമായ ശിർക്കാണ് അവർ തൗഹീദായി മനസ്സിലാക്കി. അത്തരത്തിലുള്ള ഒരു ആ കാഴ്ചപ്പാടിനെ ആ ഒരു ഗ്രഹിക്കലിനെ സംബന്ധിച്ച് അൽ ജഹ്ലുൽ മുറക്കബ് എന്നാണ് പറയുക. മൂന്നാമത്തെ ഒരു അവസ്ഥ, മൂന്നാമത്തെ ഒരു മർത്തബ എന്ന് പറഞ്ഞാൽ വഹ്മൻ, വഹ്മി എന്ന് പറഞ്ഞാൽ പ്രമാണം എന്താണോ പഠിപ്പിക്കുന്നത് അതിന്റെ ഭൂരിഭാഗവും അവൻ മനസ്സിലാക്കിയത് തെറ്റായിരിക്കും. വളരെ കുറഞ്ഞ കാര്യം മാത്രമേ അവൻ ശരി മനസ്സിലാക്കിയിട്ടുണ്ടാവുകയുള്ളൂ, ബാക്കിയുള്ള ഭൂരിഭാഗവും തെറ്റായിരിക്കും. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രാമാണികമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും, ബാക്കി ബഹുഭൂരിഭാഗവും തെറ്റായിരിക്കും. അത്തരത്തിലുള്ള ഒരു ആ കാഴ്ചപ്പാടിനെ ആ ഒരു ഇദ്റാക്കിനെ സംബന്ധിച്ച് പറയുക വഹ്മി എന്നാണ്. നാലാമത്തെ ഒരു തട്ടി എന്ന് പറഞ്ഞാൽ മർത്തബ എന്ന് പറഞ്ഞാൽ അത് ശക്കാണ്, മനസ്സിലാക്കിയതിന്റെ പകുതി ശരിയും പകുതി തെറ്റും. ഏത് വിഷയമാണെങ്കിലും അവനാ മനസ്സിലാക്കിയതിൽ ശക്കിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കിയത് പകുതി ശരിയാണ് പകുതി തെറ്റാണ്. ഈ അവരെ അവസ്ഥയ്ക്ക് ശക്ക് ആ ഒരു മർത്തബയിലാണുള്ളത്. അഞ്ചാമത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വന്നാണ്, ഒരു കാര്യത്തിന്റെ ഫലപത്തും അതിന്റെ ഭൂരിഭാഗവും അവൻ ശരി മനസ്സിലാക്കിയിട്ടുണ്ടാകും. പ്രാമാണികമായി ദീനുൽ ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അത് എന്താണ് പഠിപ്പിക്കുന്നത് അതിന്റെ താല്പര്യം അതിന്റെ ഭൂരിഭാഗവും അവൻ മനസ്സിലാക്കിയത് ശരിയായിരിക്കും, പക്ഷേ കുറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ പൂർണ്ണമായി അവൻ അത് പഠിച്ചിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അൽമ എന്നുള്ളൊരവസ്ഥ പൂർണ്ണമായി ഇദ്റാക്കുൻ ജാസിൻ, ദൃഢമായ കൃത്യമായ മനസ്സിലാക്കൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് എന്താണ് പ്രമാണം പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനും ഹദീസും എന്താണ് പഠിപ്പിച്ചത്, അത് എങ്ങനെയാണ് സലഫു സ്വാലിഹുകൾ മനസ്സിലാക്കിയത്, ആ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് അൽമുള്ളവനായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെയും ഷെയ്ഖ് റഹിമഹുള്ളാഹി അലം എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഈ ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇൽം നീ മനസ്സിലാക്കണം. അന്ന നവാഖിദൽ ഇസ്ലാം, ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന നാഖിലുകൾ, നാഖിൽ എന്നതിന്റെ ബഹുവചനമാണ് നവാഖിൽ, ദുർബലപ്പെടുത്തുന്നത് തകർത്തു കളയുന്നത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അത് അഷറത്തു നവാഖില, പത്ത് കാര്യങ്ങളാണ്, പത്തു നാഖിലുകളാണ്. ഇതിനെ സർഹ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, കേവലം പത്ത് കാര്യങ്ങൾ മാത്രമാണോ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ മാത്രമാണോ? അല്ല എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായ പത്തു കാര്യങ്ങളെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ റിസാലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇതിനെ ഷർഹ് ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ പത്ത് കാര്യങ്ങൾ? അതിലൊന്നാമത്തെ കാര്യം അശ്ശിർക്കു ഫി ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീകല, ഒന്ന് ശിർക്കാണ്. നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്നുള്ളതൊക്കെ. ശിർക്കിന്റെ അപകടങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇതിൽ നൽകുന്ന രണ്ട് തെളിവുകളും ഖാലല്ലാഹു തആല ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء الله تعالى ശിർക്ക് ചെയ്യുന്നത് പൊറുക്കൂല. ويغفر ما دون ذلك لمن يشاء അതിന് താഴെയുള്ളതെല്ലാം അള്ളാഹു ഒരുപക്ഷെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം, അവൻ പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരു ആയത്തും മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇതിൽ തെളിവായി കൊണ്ടുവരുന്നുണ്ട്. ഇന്നഹു മൻ യുശ്രിക്കുബില്ല, ആരെങ്കിലും ശിർക്ക് വെച്ചാൽ, അള്ളാഹു ശിർക്ക് വെച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു തആല സ്വർഗം നിഷിദ്ധമാക്കും, വമഅവാഹു നാർ, അവന്റെ സങ്കേത നരകമായിരിക്കും എന്നുള്ള ഈ ആയത്തും, വമാ ലിൽളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരു കൂട്ടാളിയുമില്ല സഹായിയുമില്ല എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തും മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇതിന് തെളിവായി കൊണ്ടുവന്നു. ഷിർക്കിന്റെ അപകടങ്ങളും ഷിർക്കിന്റെ ദുരന്തങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്നിട്ട് ഷൈഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിൽപ്പെട്ട വലിയ ഷിർക്കിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ്, അഷിർക്കുൽ അക്ബറാണ്, വലിയ ഷിർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് അഷിർക്കുൽ അക്ബറാണ്, വലിയ ഷിർക്കാണ്. ഏതൊക്കെയാണ് ഈ വലിയ ഷിർക്ക്? മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ ഷിർക്കിന്റെ വകഭേദങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അഷിർക്കു ഫിദ്ദഅവ, പ്രാർത്ഥനയിലുള്ള ഷിർക്ക്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദുആഉ ഹുവൽ ഇബാദ, നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ ഇബാദത്തായ ദുആഇനെ അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് തിരിച്ചുവിട്ടാൽ അത് ഷിർക്കാണ്. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ അല്ലാഹുവിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിൽ ചെറുക്ക് വെക്കുന്ന പ്രശ്നമില്ല എന്ന് സൂറത്തുൽ ജിന്നിലൂടെ അള്ളാഹു തആല റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം തെളിവുകൾ ദുആയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ധാരാളം മനസ്സിലാക്കിയതാണ്. ഈ നിലക്ക് അസ്സിർക്കു ബിദ്ദഅവ, പ്രാർത്ഥനയുള്ള ചെറുക്ക്, അത് വലിയ ചെറുക്കാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്തിന്റെ ഒരു ഇനമാണ്. അത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് വിട്ട് തിരിച്ചുവിട്ടാൽ അത് വലിയ ചെറുക്കാണ് എന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഷിർക്ക് അഷിർക്കു ഫിത്താഅ, വലിയ ഷിർക്കിൽ തന്നെ വരുന്ന മറ്റൊരു ഷിർക്കിന്റെ വകഭേദമാണ് അഷിർക്കു ഫിത്താഅ, അനുസരണയിൽ വരുന്ന ഷിർക്ക്. അനുസരണയിലൂടെയും ഷിർക്ക് വരും. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും, തഖദു അഹ്ബാറഹും വറുബാനഹും അർബാബ മിൻ ദൂനില്ലാ, അവർ വേദക്കാരായ ആളുകൾ അവർ അവരുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അർബാബമിന്തൂനില്ല, അള്ളാഹുക്ക് പുറമെയുള്ള റബ്ബുകളായി സ്വീകരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പണ്ഡിത പുരോഹിതന്മാരെ, വേദക്കാരായ ആളുകൾ അള്ളാഹുക്ക് പുറമെയുള്ള റബ്ബുകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അദിയുബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊടുത്തു. ഈ സമയത്ത് അദി ഇബ്നു ഹാത്തിം വേദക്കാരിൽപ്പെട്ട വ്യക്തിയായിരുന്നു, ഇസ്ലാമിലേക്ക് പ്രവേശിച്ച സഹാബിയാണ്. അദി ഇബ്നു ഹാത്തിം റസൂലിനോട് ചോദിച്ചു, ലസ്നാ നഅബുദുഹും, ഞങ്ങളവരെ ആരാധിക്കാറില്ല, ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ഞങ്ങളുടെ പുരോഹിതന്മാരെയും ഞങ്ങൾ ആരാധിക്കാറില്ല, പക്ഷെ എന്ത് വിശുദ്ധ ഖുർആൻ അർബാബം എന്തൂരില്ല, തഖറു അഹ്ബാറവും വർഹ്ബാനവും അർബാബമെന്തൂരില്ല, റബ്ബുകളായി സ്വീകരിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താ, ഞങ്ങൾ അവരെ ആരാധിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്, അലൈസ യുഹില്ലൂന ലകും മാ ഹറമല്ലാ ഫതുഹില്ലൂനഹു, അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം നിങ്ങളുടെ പണ്ഡിതന്മാർ ഹലാലാക്കി തരാറില്ല, അങ്ങനെ നിങ്ങൾ അതിനെ ഹലാലായി കാണാറില്ല. അതുപോലെ തന്നെ തുഹർരിമൂന മാ അഹല്ലല്ലാ, അല്ലാഹു തആല ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കും, ഫതുഹർരിമൂനഹു, നിങ്ങൾ ആ ഹലാലായി അല്ലാഹു നിശ്ചയിച്ച കാര്യത്തെ പണ്ഡിതന്മാർ ഹറാമാക്കുമ്പോൾ നിങ്ങളും അത് ഹറാമായി കാണാറില്ല. അദീബുനെ ഹത്തിം ബല, അത് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്, പണ്ഡിതന്മാർ ഹറാമാക്കിയത് നിങ്ങൾ ഹറാമായി കാണും, പണ്ഡിതന്മാർ ഹലാലാക്കിയത് നിങ്ങൾ ഹലാലായി കാണും. അള്ളാഹു തആല അതിന് വിരുദ്ധമായിട്ടാണ് പ്രഖ്യാപിച്ചത് എങ്കിലും പണ്ഡിതന്മാർ ഹറാമാക്കിയോ, ഞങ്ങൾ ഹറാമായി കാണും, പണ്ഡിതന്മാർ ഹലാലാക്കിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പുരോഹിതന്മാർ ഹലാലാക്കിയോ എന്ന് ഞങ്ങൾ ഹലാലായി കാണും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, തിൽക ഇബാദതുഹും, അത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ മതമുണ്ടാക്കാനുള്ള ശറഇ ഉണ്ടാക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. ശരീഅത്ത് നിർമ്മിക്കാൻ ലോകത്തൊരാൾക്കും അധികാരമില്ല, അല്ലാഹുവിന് മാത്രമാണ് അതിനുള്ള അധികാരം. ഇവിടെ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യത്തെ പണ്ഡിതൻ പുരോഹിതൻ ഹലാലാക്കുമ്പോൾ അതിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ഉണ്ടാക്കാനുള്ള അധികാരം പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കാൻ, അത് ശിർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം, അതുപോലെ തന്നെ വിശുദ്ധ ഹദീസിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലേതെങ്കിലും ഒരു പണ്ഡിതൻ അത് ഹലാലായി പ്രഖ്യാപിച്ച് അതിനനുസരിച്ചാൽ വളരെ ഗുരുതരമായ കാര്യമാണ്. നമുക്കറിയാം മ്യൂസിക് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മ്യൂസിക് ഹറാമാണ് സംഗീതം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്നത് മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഹദീസിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ഉഖ്മാനിന്റെ ആദ്യ ഭാഗത്തെയും പമിനൻ നാസിന യസ്തരി ലഹുവൽ ഹദീസ് എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും, അള്ളാഹുവാണ് സത്യം, ഇത് സംഗീതമാണ്, അള്ളാഹുവാണ് സത്യം, ഇത് സംഗീതമാണെന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും ലഹുവുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഈ കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ ഹദീസിലും ധാരാളമായി സംഗീതം ഹറാമായി പ്രഖ്യാപിച്ച ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. ലയക്കൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമും യസ്തഹില്ലൂന അൽഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, അവർ വ്യഭിചാരത്തെയും മദ്യപാനത്തെയും പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ധരിക്കുന്ന കാര്യത്തെയും അവർ ഹലാലായി കാണും, വൽ മആസിഫ് സംഗീതോപകരണങ്ങളെയും അവർ ഹലാലായി കാണും എന്ന് സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ സംഗീതം ഹറാമാണ് എന്നുള്ളത് നസ്സ് കൊണ്ട് തെളിഞ്ഞ വിഷയമാണ്. പക്ഷെ അതിനെ ഹലാലായി പ്രഖ്യാപിക്കുന്ന മതപണ്ഡിതന്മാർ ഇന്ന് മുസ്ലിം പേരിൽ തന്നെയുണ്ട്. നമ്മൾ അതനുസരിച്ചാൽ യഥാർത്ഥത്തിൽ ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാ എന്ന ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതാണ് അശ്വർക്കു ഫിത്താ, അനുസരണയിൽ വരുന്ന വലിയ ശിർക്ക്. അതുപോലെ തന്നെ വലിയ ശിർക്കിന്റെ മറ്റൊരു വകുപ്പാണ് അശ്വർക്കു ഫിൽ മഹബ്ബ, സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന വലിയ ശിർക്ക്. ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു പുറമെ നിദ്ദുകളെ സ്വീകരിക്കുന്നവർ, തുല്യന്മാരെ സമന്മാരെ സ്വീകരിക്കുന്നവർ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ അവരെയും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ഇവിടെന്താ, അള്ളാഹു പുറമെ നിദ്ദുകളെ സ്വീകരിക്കും എന്ന ചില ആളുകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മഹബ്ബത്താണ് പറഞ്ഞിട്ടുള്ളത്. സ്നേഹം സ്നേഹം മഹബ്ബത്ത് എന്ന് പറയുമ്പോ പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി. അലല്ലാമത്തുൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ അലി ഇർഷാദ് ഇല സ്വഹീഹുൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥത്തിൽ അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ്, രണ്ട് ഇനങ്ങളാണ് സ്നേഹത്തിനുള്ളത്. ഒന്ന് മഹബ്ബത്തുൽ മുഖ്തസ്സ, മറ്റൊന്ന് മഹബ്ബത്തുൽ മുഷ്തറക. മഹബ്ബത്തുൽ മുഖ്തസ്സ, പ്രത്യേകമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം വഹിയ മഹബ്ബത്തുൽ ഉബൂദിയ്യ അല്ലതീ തസ്തൽസിമു കമാല ദില്ലി വത്താഅ. മഹബ്ബത്തുൽ മുഖ്തസ്സ, പ്രത്യേകമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം ഉബൂദിയത്തിന്റെ സ്നേഹമാണ്, ആരാധനയുടെ വശം വരുന്ന സ്നേഹമാണ്. അല്ലതീ തസ്തൽസിമു കമാല ദില്ലി വത്താഅ, പൂർണമായ അനുസരണം, പൂർണമായ വണക്കം അനിവാര്യമാക്കുന്ന സ്നേഹപ്രകടനമാണ് മഹബ്ബത്തുൽ മുഖ്തസ എന്ന് പറഞ്ഞാൽ. വഹാദിഹി ഖാസത്തുൻ ബില്ലാഹി സുബ്ഹാനഹു വതആല, ഈ സ്നേഹം അള്ളാഹു മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ മഹബ്ബത്തുൽ മുഖ്തസ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിനയപ്രകടനവും അങ്ങേയറ്റത്തെ പൂർണ്ണമായ താഴ്മയും പൂർണ്ണമായ അനുസരണയും വെച്ചുകൊണ്ടുള്ള ഉബൂദിയത്ത് വരുന്ന ആ സ്നേഹം അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് മറ്റു സിട്ടികളിലേക്ക് വിട്ടുപോയാൽ മറ്റു ആരാധ്യന്മാരിലേക്ക് അവരുടെ ബിംബങ്ങളാകട്ടെ, മറ്റു അവർ ആരാധിക്കുന്ന ഏത് വസ്തുവാകട്ടെ, അതിലേക്ക് ആ സ്നേഹം തിരിച്ചുവിട്ടാൽ അത് ശിർക്കാൻ. അതാണ് സ്നേഹത്തിന്റെ ഒരു വകുപ്പ്. മറ്റൊന്ന് മഹബ്ബത്തുൽ മുസ്തറക്ക. മഹബ്ബത്തുൽ മുസ്തറക്ക എന്ന് പറയുന്നതിൽ മൂന്ന് ഇനമുണ്ട്. ആ സ്നേഹം ആളുകൾക്കൊക്കെ മാറി പിന്നെ ആ സ്നേഹത്തിൽ എന്തില്ല, തെറ്റില്ല. ആ സ്നേഹം അതിൽ കമാലു ദുല്ലും കമാലു ത്വായും വരുന്നില്ല. ഒബൂദിയത്തിന്റെ സ്നേഹപ്രകടനമല്ല അത്. അത് മൂന്ന് രൂപത്തിലാണ്. ഒന്ന് മഹബ്ബത്തുൻ തബീഇയ്യ, പ്രകൃതിയുള്ള സ്നേഹം. കമഹബ്ബത്തിൽ ജായിഇ ത്വാം, ഒരു വിശക്കുന്ന ആൾക്ക് ഭക്ഷണത്തിനോട് സ്നേഹം ഉണ്ടാകും. അത് പ്രകൃതിയുള്ള സ്നേഹമാണ്. ഭക്ഷണം കാണുമ്പോൾ അയാൾക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടാകും, വല്ലാതെ വശത്തില്ല ആൾക്ക്. അതൊരു സ്നേഹമാണ്. അതുപോലെ തന്നെ മഹബ്ബത്തുൽ ഇഷ്ഫാഖ്, വാത്സല്യത്തിന്റെ സ്നേഹം. കമഹബ്ബത്തിൽ വാലിദി വലദിഹി, ഒരു ഉപ്പാക്ക് തന്റെ മകനോടുണ്ടാകുന്ന സ്നേഹം, അത് മഹബ്ബത്തുൽ ഇഷ്ഫാഖാണ്, വാത്സല്യത്തിന്റെ സ്നേഹമാണ്. അതുപോലെ തന്നെ മഹബ്ബത്തുൽ ഉൻസിൻ വഇൽസിൻ, ഒരാൾ പരസ്പരം ഇണങ്ങി പരസ്പരം കൂട്ടുകെട്ടിന്റെ പേരിലുള്ള സ്നേഹം. ഒരു കൂട്ടുകാരെ മറ്റു കൂട്ടുകാരെ സ്നേഹിക്കാനില്ല, എന്റെ കൂട്ടുകാരെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുന്നു, ഈ സ്നേഹമൊക്കെ അനുവദിച്ച മഹബ്ബത്തിൽ മുസ്തറക്കയിൽപ്പെട്ട സ്നേഹ പ്രകടനങ്ങളാണ്. എന്നാൽ മഹബ്ബത്തുൽ മുഖ്തസം, പ്രത്യേകമായ സ്നേഹം, കമാലു ദുല്ലും കമാലു ത്വായും അനിവാര്യമാക്കുന്ന ഉബൂദിയത്തിന്റെ സ്നേഹപ്രകടനം, അത് അള്ളാഹ്ക്ക് മാത്രമാണ്. അത് മറ്റു സിട്ടികളിലേക്ക് വിട്ടുപോയാൽ അത് ശിർക്കാൻ. അതാണ് അശ്ശിർക്കു ഫിൽ മഹബ്ബ. അതുപോലെ തന്നെ ശിർക്ക്, വലിയ ശിർക്കിന്റെ മറ്റൊരു ഇനമാണ് അശ്ശിർക്കു ഫിൽ ഖൗഫ്, പേടിയിലുള്ള ഖൗഫിലുള്ള ശിർക്ക്. പേടി എന്ന് പറഞ്ഞാലും അതിനെയും പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്, നാല് രൂപത്തിലുണ്ട് പേടി. നാല് നിലക്കാണ് ഖൗഫ് ഉള്ളത്. ഒന്ന് ഖൗഫുൻ തബഈ, പ്രകൃതിയല്ല പേടി, പ്രകൃതിയ നമുക്ക് പേടിയുണ്ടാകും. ആരെ പേടി? ഒരാൾക്ക് പാമ്പിനെ പേടിയാണ്, ഒരാൾക്ക് കള്ളനെ പേടിയാണ്, ശത്രുവിനെ പേടിയാണ്. ആ രൂപത്തിൽ പലതിലും നമ്മൾ പേടിക്കും. ആ പേടി ആക്ഷേപിക്കപ്പെടേണ്ട പേടിയെല്ലാം. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ കാണാം, ഫഖറജ മിൻഹ ഖായിഫൻ യതറഖബ്. അദ്ദേഹം നാടുവിടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ പുറപ്പെടലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെ, ഫഖറജ മിൻഹ ഖായിഫൻ യതറഖബ്, അങ്ങുമിങ്ങും നിരീക്ഷിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടത്. ആ പേടി അത് ഖൗഫുൻ തബഈയാണ്, പ്രകൃതിയല്ല പേടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പേടി എന്ന് പറഞ്ഞാൽ അത് ഖൗഫു മിൻ അല്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടി. അല്ലെ ഖൗഫു വഈദില്ല, അല്ലാഹുവിന്റെ താക്കീദുകളെ സംബന്ധിച്ച് പേടി. അള്ളാഹു നരകത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഖബർ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പേടിക്കുക, അത് ഇബാദത്താണ്. അള്ളാഹിനെ പേടിക്കുക, അത് ഇബാദത്താണ്. ആ പേടിക്ക് പുണ്യം കിട്ടും. മൂന്നാമത്തെ പേടി എന്ന് പറഞ്ഞത് ഖൗഫു സിർ, അദൃശ്യമായ രൂപത്തിലുള്ള പേടിയാണ്. ഏതുപോലെ? ഒരാളൊരു ബിംബത്തെ പേടിക്കുന്നു, ഒരാളൊരു മയ്യത്തിനെ പേടിക്കുന്നു, ഒരു ഔലിയാവിനെ പേടിക്കുന്നു. ഏത് രൂപത്തിൽ? മറഞ്ഞ രൂപത്തിൽ പേടിക്കുക. അയാളിൽ നിന്ന് വല്ല ഉപദ്രവം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് ജീവിക്കുക. ഏത് രൂപത്തിൽ ഉപദ്രവം ഉണ്ടാകുക? മറഞ്ഞ രൂപത്തിൽ, അബോധികമായ രൂപത്തിൽ അവൻ ഉപദ്രവിക്കുമെന്നുള്ള പേടി. നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിലുണ്ടായൊരു കാര്യമാണ്. വയനാട് ചുരത്തിന്റെ മുമ്പ് അടിവാരത്തെത്തുമ്പോ അതിന് തൊട്ടുമുമ്പ് ഒരു മക്ബറുണ്ട്. ആ മക്ബറയിൽ വല്ലതും നിക്ഷേപിച്ചാൽ ജ്വരത്തിൽ ആക്സിഡന്റ് ഉണ്ടാകൂല എന്നാണ്. നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ജ്വരത്തിൽ ആക്സിഡന്റ് അപകടം ഉണ്ടാകും. അപ്പൊ അവിടെ ആ പൈസ നിക്ഷേപിക്കുന്ന ആളുടെ മനസ്സിലുണ്ടാകുന്ന പേടി എന്താ? ഈ ഖബറിൽ കിടക്കുന്ന ഷെയ്ഖ് ഞാൻ ഇതിൽ പൈസ ഇട്ടിട്ടില്ല എങ്കിൽ എന്നെ ഉപദ്രവിക്കുന്നുള്ള പേടിയാണ്. അതാ മറഞ്ഞ രൂപത്തിൽ പേടിക്കുള്ള ഉദാഹരണം. ആ നിലക്കുള്ള പേടി ചെറുക്കൻ അക്ബറാണ്, വലിയ ചെറുക്കാണ്. ആ നിലക്ക് നമ്മൾ അള്ളാഹുവിനെ മാത്രമേ പേടിക്കാൻ പറ്റുള്ളൂ, വേറെ സൃഷ്ടിയെയും ആ രൂപത്തിൽ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ ഖൗഫിന്റെ ഇനം. നാലാമത്തെ ഒരു പേടി ഖൗഫുൻ ദുനിയവി, ഭൗതികമായ പേടി എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയത്തിൽ പല ആളുകളെയും പേടിക്കാം. അയ്യത്തുർക്കൽ ഇൻസാനു മാ യജിബു അലൈഹി മിനൽ അമാൽ ഖൗഫൻ മിൻ ബഅദി നാസ്, ചില പ്രവർത്തനങ്ങളെ ജനങ്ങളെ പേടിച്ചുകൊണ്ട്, അവൻ നിർബന്ധമായ ചില പ്രവർത്തനങ്ങളെ ജനങ്ങളെ പേടിച്ചുകൊണ്ട് ഉപേക്ഷിക്കുക. നിസ്കാരം നിർബന്ധമാണ്, ഏതെങ്കിലും ആളെ പേടിച്ച് നിസ്കരിക്കാതിരിക്കുക. ആ പേടി ചെറിയ ചെറുക്കായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരാളെയും പേടിക്കേണ്ടതില്ല. ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചെയ്യാൻ, പറയാൻ, പ്രഖ്യാപിക്കാൻ നമ്മൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമല്ല. നമ്മൾ മനസ്സിലാക്കിയ സത്യം തുറന്ന് പറയാൻ നമ്മളൊരാളെയും പേടിക്കാൻ പാടില്ല. നമ്മുടെ പണി പോകുമോ, നമ്മുടെ ഉപജീവനം മുട്ടോ എന്ന രൂപത്തിന്റെ ഒരു പേടി ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയുന്നതിലോ പ്രഖ്യാപിക്കുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ നമുക്ക് ഉണ്ടാകേണ്ടതില്ല. മഹാനായ അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുത്ബ പറയാൻ, ഇന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ആലാ ലാ യന്ന അന്ന റജുലൻ ഹൈബത്തുൻ നാസി അൻ യഖൂല ബിഹഖ്ഖിൻ ഇദാ അലിമഹു, അറിയണം, ലാ യന്ന അന്ന റജുലൻ ഹൈബത്തുൻ നാസി, ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി ഒരു മനുഷ്യനെ തടയാൻ പാടില്ല, അൻ യഖൂല ബിഹഖ്ഖിൻ ഇദാ അലിമഹു, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തുറന്നു പറയാൻ ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി അവന് തടസ്സമാകരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം പറയാൻ, പ്രഖ്യാപിക്കാൻ, ചെയ്യാൻ ഒരാളെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ നിലക്ക് എല്ലാവരെയും പേടിച്ചാൽ അത് ഖൗഫും ദുന്യവിയാണ്, ആ നിലക്കുള്ള പേടി ചെറിയ ശിർക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ദീനുൽ ഇസ്ലാമിലെപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മറ്റു ജനങ്ങളെയൊക്കെ പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേടി ചെറിയ ശിർക്കായിക്കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനിയും ശിർക്കിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്. അശിർക്കു ഫി തവക്കുൽ, തവക്കുലിൽ വരുന്ന ശിർക്ക്. അശിർക്കു ഫി ഇറാദ, അല്ലെങ്കിൽ അശിർക്കു ഫി നിയ്യ, നിയ്യത്തിൽ വരുന്ന ശിർക്ക്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ കൊടുത്തിട്ടുള്ള ശിർക്ക്, വമിൻഹു അദ്ദബുഹു ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തിന് ആളുകൾക്ക് വേണ്ടി വലികർമ്മം നടത്തുക എന്നുള്ളത്. ഏതുപോലെ കമൻ യദ്ബഹു ലിൽ ജിന്നി ഔ ലിൽ ഖബർ, ഖബറിന് വേണ്ടിയോ ഖബറാളിക്ക് വേണ്ടിയോ അല്ലെ ജിന്നിന് വേണ്ടിയോ ഷെയ്ത്താനിന് വേണ്ടിയൊക്കെ അറിവ് നടത്തുന്ന ആളുകൾ, ആ രൂപത്തിൽ ബലികർമ്മം നടത്തുക. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അവരുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട് നടത്തുന്ന ബലികർമ്മം, അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള ബലികർമ്മം, അത് വലിയ ശിർക്കാണ്. അതുകൊണ്ട് ശിർക്കിന്റെ വകഭേദങ്ങൾ വളരെ വിശാലമായി വിശദമായി പഠിക്കേണ്ട വിഷയമാണ്, നമ്മളത് പഠിക്കണം. ഒന്നാമത്തെ ശിർക്കാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രണ്ടാമത്തെ കാര്യം, മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത യദുഊഹും വയസ്അലുഹും അഷ്ഫഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅ. മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത, ആരെങ്കിലും അവനും അള്ളാഹുക്കുമിടയിൽ മാധ്യമത്തെ അല്ലെങ്കിൽ മധ്യവർത്തിയെ നിശ്ചയിക്കുകയും ഇടയാളന്മാരെ നിശ്ചയിക്കുകയും എന്നിട്ട് യദൂഹും ആ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കുക, വയസ്അലുഹും ശഫാഅത എന്നിട്ട് അവരോട് ശഫാഅത്തിന് ശുപാർശയെ ചോദിക്കുക, വയതവക്കലു അലൈഹിം മാത്രമല്ല അവരെ തവക്കുൽ ചെയ്യുക, അവരെ ബലമേൽപ്പിക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ കഫറ ഇജ്മാഅ, അവൻ കാഫിറാണ് എന്നതിന് ഇജ്മാ ഉണ്ട്, ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ആ നിലയ്ക്ക് നമ്മൾ അള്ളാഹുക്കും അള്ളാഹുക്കിടയിൽ നമ്മളൊരു മാധ്യമത്തെ അല്ലെങ്കിൽ മധ്യവർത്തിയെ വെക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും അവനോട് ശഫാഅത്ത് ചോദിക്കുകയും അവനിൽ ബലമേൽപ്പിക്കുകയും തവക്കുൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് കുഫ്റാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറഞ്ഞ കാര്യം മുകളിൽ പറഞ്ഞ ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം തന്നെയാണ്. വീണ്ടും ശിർക്കുൽ ഇസ്ലാം ഇവിടെ ഇത് കൊടുക്കാനുള്ള കാരണം എന്താ? ഇത് ഒന്നുകൂടി നമ്മുടെ നാട്ടിൽ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഞങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിവില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരോട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? ആ നിലക്ക് പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്, അവർക്ക് കൊടുത്ത കഴിവുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യായങ്ങളും പറഞ്ഞും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. അത് ശിർക്കാണ്. ഇവിടെ ഒരു നാട്ടിൽ ഇവിടെ ഒരു സംഘടന, ഒരു ഖുറാഫി സംഘടന നടത്തിയൊരു പരിപാടിയുടെ പ്രമേയാണ് അശ്ശഫാഅത്ത് യാ നബി, ഞാൻ നബിയെ ശഫാഅത്ത് കൊണ്ടാ എന്നാണ് അതിന്റെ ടൈറ്റിൽ. ശഫാഅത്തിന് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശഫാഅത്തും അള്ളാഹുവിനുള്ളതാണ്. ആ ശഫാഅത്ത് നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. മറ്റുള്ള കുട്ടികളോടത് ചോദിച്ചാൽ അത് ശിർക്കാണ്. ആ നിലക്കുള്ള ചോദ്യവും ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ശിർക്കാണ്. ശഫാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ ഈ 10 കാര്യങ്ങൾ പെട്ടെന്ന് പറയുക എന്നൊരു ഉദ്ദേശത്തിൽ അത് മാത്രം വായിച്ചു പോകാൻ, അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകാൻ. ശഫാഅത്തുമായി അതിന്റെ ഷർത്തുകളും അതിന്റെ വകഭേദങ്ങളും ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. തവക്കുലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, തവക്കുലും 4 രൂപമുണ്ട്. ഒന്ന് അത്തവക്കുൽ അലല്ലാ, അള്ളാഹുവിന്റെ മേലുള്ള തവക്കുൽ. ശുദ്ധകുറാൻ പറഞ്ഞു അലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കുക എന്ന് ശുദ്ധകുറാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ നിലക്കുള്ള തവക്കുൽ ഇബാദത്താണ്. അതുപോലെ തന്നെ മറ്റൊന്ന് തവക്കുൽ സിർറാൻ, അദൃശ്യമായ രൂപത്തിലുള്ള തവക്കുൽ. ഏതുപോലെ അത്തവക്കുൽ ഫിൽ ഉമൂർ അല്ലതീ ലാ യഖ്ദു അലൈഹാ ഇല്ലല്ലാ, അല്ലാഹുക്ക് മാത്രം കഴിവുള്ള വിഷയത്തിൽ തവക്കുൽ ചെയ്യുക മറ്റുള്ളവരെ. ഏതുപോലെ ഏതെങ്കിലും ബിംബങ്ങളെയോ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരെയോ ഒക്കെ തവക്കുൽ ചെയ്ത് ജീവിക്കുക. നമുക്കറിയാം ഇവിടെ ഒരു ഖുറാഫി പ്രവാചകൻ സംസാരിച്ച സംസാരം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഞാനിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിടുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് ഒന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള തവക്കുൽ സിർറാണ്. ഒരിക്കലും പ്രവാചകന് ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ ഇബാദത്തായ തവക്കുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തർപ്പിക്കാൻ പാടില്ല. ആ നിലക്കുള്ള തവക്കുൽ ശിർക്കാണ്, തവക്കുൽ സിർറാണ്. അതുപോലെ തന്നെ തവക്കുലിന്റെ മറ്റൊരു ഇനമാണ് നമ്മൾ വ്യക്തികളെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയും എന്ത് ചെയ്യുക. ഈ അള്ളാഹു തആല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പല കാരണങ്ങളും സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബബുകളെ നമ്മൾ അമിതമായി അവലംബിക്കുക അത് ചെറിയ ശിർക്ക് വരെ ആകുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജീവിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു മുതലാളിന്റെ കീഴിലായിരിക്കും. പക്ഷെ അവരെ സംസാരത്തിൽ മുതലാളി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം, എന്റെ റിസ്ക്, ഈ സംഘടന ഇല്ലായിരുന്നെങ്കിൽ എന്റെ റിസ്ക്, അല്ലെങ്കിൽ ഈ സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ എന്റെ റിസ്ക് മുട്ടുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംസാരം അമിതമായി വ്യക്തികളെ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളെ ആ നിലക്കുള്ള അമിതമായ അവലംബിക്കൽ അത് ചെറിയ സിർക്കിലേക്ക് വരെ എത്തുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് മൂന്നാമത്തെ രൂപം. നാലാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ അത്തവക്കുൽ ബിമാന അത്തൗക്കീൽ, ഓരോരുത്തരും ഓരോ കാര്യം ഏൽപ്പിക്കുക എന്നുള്ളതും ഒരു തവക്കുലാണ്. ഭാഷാപരമായി ഒരു കാര്യം സംഘടിപ്പിക്കുമ്പോൾ ഇന്ന കാര്യം ചെയ്യാൻ ഇന്നാളെ ഏൽപ്പിക്കുക, വേറൊരു കാര്യം വേറൊരാളെ ഏൽപ്പിക്കുക, അതും ഒരു ഏൽപ്പിക്കലാണ്. കാരണം തവക്കുലിന്റെ ഭാഷാർത്ഥം അല്ലിമാദുവത്ത ഹുബൂലെന്നാണ്, അവലംബിക്കലും ഏൽപ്പിക്കലുമാണ്. ആ നിലക്കൊരു ഭാഷാപരമായ തവക്കുലാണ്. ജായിസായ കാര്യം, നമ്മളൊരു കാര്യം സംഘടിപ്പിക്കുക, ഇന്നത് നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യം ഏൽപ്പിക്കുന്നത് അനുവദിച്ച തവക്കുലാണ്. തൗക്കീൽ എന്ന അർത്ഥത്തിൽ വരുന്ന തവക്കുലാണ്. ഇതാണ് അതിന്റെ വകഭേദം ഒരു ചുരുക്കി പറഞ്ഞാൽ. ആ നിലയ്ക്ക് നമ്മൾ തവക്കുൽ ഉസ്തിറുണ്ട്, അത് ശിർക്കാണ്. അള്ളാഹു മാത്രമേ അലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, അള്ളാഹു മാത്രമേ
നിങ്ങൾ തവക്കുൽ ചെയ്യാൻ പാടില്ല, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, മല്ലം യുകഫിർ അൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫർ. ആരെങ്കിലും മുശ്രിക്കുകളായ ആളുകളെ തക്ഫീർ നടത്തിയിട്ടില്ല, അവരെ നിഷേധിച്ചിട്ടില്ല, അവരെ കാഫിറായി പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഔ ശക്ക ഫീ കുഫ്രിഹിം, അല്ലെങ്കിൽ അവരുടെ കുഫറിൽ സംശയം ഉണ്ടാകുക, ഔ സഹഹ മദ്ഹബഹും, അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തെ, അല്ലെങ്കിൽ അവരുടെ ദീനിനെ ശരിയാണ് എന്ന് നമ്മൾ പറയുക, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കഫറാവൻ കാഫിറൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മുസ്ലിമാണ്, നമ്മുടെ മതമാണ് അള്ളാഹു തആല സ്വീകരിക്കുക. ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം, അള്ളാഹിന്റെ അടുത്ത് അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണ്. അത് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ പോരാ, ദീനുൽ ഇസ്ലാം മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ, ദീനുൽ ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇസ്ലാം മതം മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ള മതങ്ങളൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം, പറയണം, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അതും ശരിയാണ്, ഇതും ശരിയാണ്, സർവമത സത്യവാദം ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റൂല. ആ മതം ശരി ജീവിച്ചാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ആ തത്വം ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ പറ്റൂല, അത് കുഫ്റാണ്. ഇസ്ലാം മതം മാത്രമേ ശരിയുള്ളൂ നമ്മൾ വിശ്വസിച്ച് ഉറപ്പിക്കണം. ومن يبتغي غير الاسلام دينا فليقبل منه اسلام അല്ലാത്ത മറ്റു മതത്തെ ആരെയും ആഗ്രഹിച്ചാൽ അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ ഇസ്ലാം മതം മാത്രമാണ് സത്യം എന്ന് നമ്മൾ പറയണം. ബാക്കിയുള്ള മതങ്ങളെല്ലാം തെറ്റാണ്, കുഫ്റാൻ. ആ മതമനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അവരുടെ കുഫ്റിൽ നമുക്ക് യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അവർ കുഫ്റിലാണ്, അവർ കാഫിറുകളാണ്, അവരുടെ മതത്തിൽ ശരിയില്ല, അവരുടെ മതമനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും അവർ രക്ഷപ്പെടില്ല എന്ന് നമ്മൾ പറയുകയും പ്രഖ്യാപിക്കുകയും മനസ്സിലാക്കുകയും അതിൽ യാതൊരു സംശയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകളും അവരുടെ മതാചാരങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വിധിവിലക്കുകളെയും ഒക്കെ നല്ലതായി പ്രഖ്യാപിച്ച് അത് ശരിയാണെന്ന് പറയുന്ന പല മുസ്ലിം പേരുള്ള ആളുകളുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ പേരിലും മറ്റൊക്കെ അത് ശരിയാണ്, അതും ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അഹ്കാമുകളൊക്കെ പൊക്കി പറയുന്ന ആളുകൾ, അതൊരിക്കലും ശരിയല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ദീനുൽ ഇസ്ലാം മാത്രമാണ് ശരി, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. അതൊരിക്കലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതനുസരിച്ച് ജീവിച്ചാൽ ഒരാൾ രക്ഷപ്പെടില്ല. ശഹാദത്തോടെ ചെല്ലാതെ ഒരാൾ രക്ഷപ്പെടില്ല. അത് ഉറക്കെ പ്രഖ്യാപിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവൻ രക്ഷപ്പെടുകയുള്ളൂ. അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതമാണ് ശരിയെന്നൊക്കെ അയാൾക്ക് അറിയാം, പക്ഷെ അയാൾ പോലും എന്ത് ചെയ്യൂല, സ്വർഗത്തിൽ പ്രവേശിക്കൂല. കാരണം അദ്ദേഹം കുഫ്റിലാണ്, അത് രക്ഷപ്പെടില്ല. നമ്മൾ വിശ്വസിക്കണം. അദ്ദേഹം പാടിയിട്ടുണ്ട് പലപ്പോഴും, അലിം തുബി അൻ നബീന മുഹമ്മദിൻ ലവജത്തനി സംഹംബിദാക മുബീന എന്ന് അബൂതാലിബ് പാടിയിട്ടുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല ഖൈറായ മതം മുഹമ്മദിന്റെ മതമാണെന്ന് എനിക്കറിയാം. ആക്സിഡന്റ് കുത്തുവാക്കുകളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ മതം സ്വീകരിക്കുന്നതായി നിങ്ങൾ കാണാൻ പറ്റും എന്നൊക്കെ അബൂതാലിബ് പാടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കുഫ്റിലാണ് മരിച്ചത്, അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടില്ലാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ നിലയ്ക്ക് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇസ്ലാമിനെ അള്ളാഹു തആല നമ്മൾക്ക് തൃപ്തിപ്പെട്ടു തന്ന മതമാണ് ഈ മതം, അത് നമ്മൾ തൃപ്തിപ്പെടുക. ബാക്കിയുള്ള മതങ്ങളൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. സർവമത സത്യവാദം ഒരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അല്ലയോ മാക്കുമൽ തുലക്കും ദീനക്കും വാത്മം സാലേക്കും ഇസ്ലാമ ദീന, അവ പറഞ്ഞതാ ദീനു ഇസ്ലാമെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും രാവിലെ മൂന്ന് പ്രാവശ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്, റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ മതത്തിലുള്ള കാര്യങ്ങളെ അതിനെ പൊക്കി പറയാനോ, അവർ കാഫിറല്ല എന്ന് വിശ്വസിക്കാനോ, അവരുടെ കുഫറിൽ സംശയം ഉണ്ടാകാനോ സത്യവിശ്വാസിക്ക് സാധിക്കൂല. നാലാമത്തെ ഒരു കാര്യം, അങ്ങനെ ആരെങ്കിലും അവരുടെ മതത്തെ സത്യപ്പെടുത്തിയാൽ, അവരെ കുഫറിൽ എല്ലാം സംശയിച്ചാൽ അവൻ കാഫിറായി പോകും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, മനി അഴ്ത്ത കഥ
ആരെങ്കിലും വിശ്വസിച്ചാൽ അന്ന ഖൈറ ഹജീ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹജീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീരം അതല്ലാത്ത പല ശരീരവും റസൂലിന്റെക്കാൾ കാമിലായ പരിപൂർണമായ ശരീരം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി റസൂലിന്റെ അല്ലാത്ത മറ്റു ഹുക്മുകൾ വിധികൾ റസൂല് കൊണ്ടുവന്ന വിധിയേക്കാൾ അഹ്സനായ ഏറ്റവും നല്ല വിധികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഇതുപോലെ കല്ലരീന യുഫദ്ദീലുന ഹുക്മ തഗീത് അലാ ഹുക്മിഹി തഗൂത്തുകളുടെ ദുർമൂർത്തികളുടെ വിധികളെ റസൂലിന്റെ വിധിയേക്കാൾ ഹുക്മിനേക്കാൾ പ്രാധാന്യം നൽകുന്ന ആളുകൾ അങ്ങനെ പിന്നെ പ്രാമുഖ്യം നൽകിയാൽ ആളുകൾക്ക് പ്രാധാന്യം നൽകിയാൽ അതാണ് ഏറ്റവും നല്ല വിധി ഹുക്കും എന്ന് വിശ്വസിച്ചാൽ അവരുടെ ഹദീയാണ് റസൂൽ കൊണ്ടുവന്ന ഹദീയല്ല ശരിയല്ല അതിനേക്കാൾ നല്ല ചെറിയ ലോകത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഫവ കാഫിർ അവൻ കാഫിറൻ. ഫഇന്ന ഖൈറൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഖൈറായ ചെറിയ റസൂലിന്റെ ശരിയാണ്. അതിനേക്കാൾ ഖൈറായ ഒരു ചെറിയ ലോകത്തില്ല. റസൂൽ നടപ്പിലാക്കിയ ഹുക്കുമകളാണ് ഏറ്റവും ശരിയായ ഹുക്കും. വല്ലാത്ത ഒന്നും ശരിയല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒന്നുമില്ല. റസൂലിന്റെ ഭരണം, റസൂലിന്റെ വിധികൾ, റസൂലിന്റെ ശരിയ അതിന് ഏറ്റവും ശരിയായതും ഏറ്റവും അക്മലായതും ഏറ്റവും പരിപൂർണമായതും ഏറ്റവും അഹ്സനായതും അതാണ് നമ്മൾ വിശ്വസിക്കണം. ജനാധിപത്യം പോലും ഇസ്ലാമിക ഭരണത്തിനപ്പുറത്താണ് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഏറ്റവും അഹ്സനും അക്മലുമായത് റസൂൽ കൊണ്ടുവന്ന ഹുക്കും റസൂൽ കൊണ്ടുവന്ന ഹദീയുമാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട് റസൂലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല സത്യവിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അല്ലാഹു റസൂലിന്റെ ഹുക്മിൽ റസൂല് നടപ്പിലാക്കിയ ഹുക്മിൽ അല്ലെങ്കിൽ ഏത് വിഷയത്തിലും റസൂലിനെ ഹാക്കിമായി സ്വീകരിച്ചാൽ മാത്രമേ ഇസ്ലാം മതം അല്ലെങ്കിൽ ഈമാൻ പൂർത്തിയാകുള്ളൂ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാക്കിമായി നമ്മൾ ഏത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ റസൂലിനെ ഹാക്കിമായി സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ സത്യവിശ്വാസിയാകുള്ളൂ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഫഇന്ന ഖൈറൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ ചര്യ റസൂൽ കൊണ്ടുവന്ന ചര്യയാണ്. റസൂലിന്റെ ഹുക്മാണ് ഏറ്റവും ശരിയായ ഹുക്കും. റസൂൽ നടപ്പിലാക്കിയ വിധികളും ഭരണവും അതുമാണ് ഏറ്റവും ശരിയായത്, ഏറ്റവും അക്മലായത്. അതിനേക്കാൾ കവച്ചു വെക്കുന്ന ഒന്നുമില്ല. ഏത് ഭരണകൂടും അതിനെ കവച്ചു വെക്കുന്നില്ല. അങ്ങനെ വല്ലതുമുണ്ട് നമ്മൾ വിശ്വസിച്ചാൽ റസൂൽ കൊണ്ടുവന്ന നടപടിയേക്കാൾ ഉത്തമമായ നടപടിയാണ് ഇന്ന വിഷയത്തിൽ ഇന്നത് എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. ഇപ്പൊ കട്ടവന്റെ കൈമുറിക്കണമെന്നാണ് ഇസ്ലാമിക വിധി. അതിനേക്കാൾ നല്ല വിധിയാണ് ഇന്ത്യ ഗവൺമെന്റ് വിധി, കട്ടവനുള്ള ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിധി. അതാണ് ഇസ്ലാം കൊണ്ടുവന്ന വിധിയേക്കാൾ ഉത്തമമെന്ന് വിശ്വസിച്ചാൽ അത് കുഫ്റാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും അഹ്സനും അക്മലുമായ നടപടിയും ഹുക്മും ചര്യയും എല്ലാം റസൂൽ കൊണ്ടുവന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, മൻ അബ്ഗല ശൈഅ മിമ്മാ ജാഅ ബിഹി അർ-റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വല്ലതിനോട് വെറുപ്പ് കാണിച്ചാൽ, ആരെങ്കിലും വെറുപ്പ് കാണിച്ചാൽ, വലൗ അമില ബിഹി അവനത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കഫറ അവൻ കാഫിറാണ് എന്നാണ്. റസൂൽ കൊണ്ടുവന്ന ഒരു കാര്യത്തെ നമ്മൾ വെറുക്കാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ കൂടി അങ്ങനെയാണെങ്കിൽ അവൻ കാഫിറാണ് എന്നാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വസ്ത്രധാരണം പല നിർബന്ധത്തിന്റെ പേരിൽ കൊണ്ട് ചെയ്യും. പക്ഷേ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ കാലത്ത് ഈ നിലക്ക് നടക്കുക എന്നുള്ളത് ഒരു ശരിയല്ല, അല്ലെങ്കിൽ അതിനോടൊരു വെറുപ്പ് വെച്ചാൽ അത് കുഫ്റാണ്. അതുപോലെ തന്നെ ബഹുഭാര്യത്വം ഇസ്ലാമിലുള്ളൊരു കാര്യം, അതിനെ നമ്മൾ വെറുത്താൽ അത് റസൂല് കൊണ്ടുവന്നൊരു കാര്യമാണ്. മൻ അബ്ഗല ശൈഅൻ എന്നാണ് പറഞ്ഞു, ഏതെങ്കിലും മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ വെറുത്താൽ, റസൂൽ കൊണ്ടുവന്ന് പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കണം. എല്ലാം
ഈ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള കാര്യം പലപ്പോഴും പല സ്ത്രീകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല. അങ്ങനെ അതിനോട് ബുഹുമ വെച്ചാൽ, അതിനെ വെറുത്താൽ അത് കുഫ്റാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിന്റെ 9-ാമത്തെ വചനത്തിൽ കാണാം, ദാലിക ബി അന്നഹും കരിഹു മാ അൻസലല്ലാഹ് ഫഅഹ്ബത അഅമാലഹും. അല്ലാഹു തആല ഇറക്കിയതിനെ അവർ വെറുത്തു. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അല്ലാഹു തആല അവരുടെ അമലുകളെ പൊളിച്ചു കളഞ്ഞു എന്നാണ്. അപ്പോൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഇറക്കി തന്ന കാര്യം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത അതും വഹിയാണല്ലോ, അതും നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കണം, അംഗീകരിക്കണം. അതിൽ വല്ലതിനോടും ഒരു വെറുപ്പ് വെച്ചാൽ, ബിരിയാണിക്കും മുകളിൽ പാൻറ് ധരിക്കാതിൽ ഇസ്ലാമിലുള്ള കാര്യം, അതാർക്കെയും വെറുത്താൽ, അതിനോട് വെറുപ്പ് വെച്ചാൽ അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലൊരു അതിനോട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ, ആ നിലക്ക് വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കുഫ്റാണ്. ഒരിക്കലും ഉണ്ടാൻ പാടില്ല. ഇസ്ലാമിലുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കണം, വെറുപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം, മനിസ്തഅ ബിശൈഇൻ മിൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് വല്ലതിനെയും ആരെങ്കിലും പരിഹസിച്ചാൽ, ഔ സവാ ബിഹി ഔ ഇഖാ ബിഹി കഫറ. അല്ലാഹു ഇന്ന കാര്യത്തിന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു, ഇന്ന കാര്യത്തിന് ഇന്ന ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു, അതിനാരെങ്കിലും പരിഹസിച്ചാൽ, അല്ലെങ്കിൽ ദീനിൽ ഇസ്ലാമിൽപ്പെട്ട വല്ലതിനെയും ആരെങ്കിലും പരിഹസിച്ചാൽ, കഫറ, അവൻ കാഫിറായി തീരും എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ദീന് കൊണ്ട് കളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും ദീനിൽ കളി തമാശയില്ല, ദീന് കൊണ്ട് കളിക്കാൻ പാടില്ല, വിശുദ്ധ ഖുർആൻ കൊണ്ട് തമാശ പാടില്ല, അനവസരത്തിൽ ആയാത്തുകൾ ഓതാൻ പാടില്ല, ഹദീത് കൊണ്ട് കളിക്കാൻ പാടില്ല, ഹദീത്തുകൾ അനവസരത്തിലും തമാശക്കും ഓതാൻ പാടില്ല, പാരായണം ചെയ്യാൻ പാടില്ല. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് തമാശക്ക് പോലും വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെയും ഹദീത്തുകളെയും നമ്മൾ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദീനുൽ ഇസ്ലാമിന്റെ ഏത് കാര്യത്തെയും ആരെങ്കിലും പരിഹസിച്ചാൽ അവൻ കാഫിറാണ്, ഒരു സംശയവുമില്ല. താടി ഇസ്ലാമിന്റെ ചിഹ്നമാണ്, ഇസ്ലാമിലുള്ള കാര്യമാണ്. അതിനെ പരിഹസിച്ചാൽ അവൻ കാഫിറാണ്, അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം. തമാശക്കാണെങ്കിൽ പോലും ഒരിക്കലും ദീനുൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ തമാശയല്ല. ബിരിയാണിക്ക് മുകളിൽ പാൻഡ് ധരിക്കുക എന്നുള്ള ദീനുൽ ഇസ്ലാമിന്റെ കാര്യം, അതിനാരെങ്കിലും പരിഹസിച്ചാൽ, ഏത് കാര്യമാണെങ്കിലും ദീനുൽ ഇസ്ലാമിന്റെ ഒരു കാര്യത്തെ പരിഹസിച്ചാൽ അത് കുഫ്റാണ്. ഒരാൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ ഹറാമാകുള്ളൂ, പക്ഷേ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച ആ അല്ലെങ്കിൽ ആ ശരീരം ആരെങ്കിലും പരിഹസിച്ചാൽ അത് കുഫ്റാണ്, അവൻ കാഫിറാകും. ഇവിടെ പ്രത്യേകം ശേഖർ പറഞ്ഞത് ഔസവാദിഹി ഔഖാദിഹി, പിന്നെ എന്നതിന് അള്ളാഹു തആല പല കാര്യങ്ങൾക്കും പലതിനും പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്, പല കാര്യത്തിനും ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്, അതിനെയും പരിഹസിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ വലിയ പുണ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പല്ലിയെ കൊല്ലുക, അത് പുണ്യമായി റസൂൽ പഠിപ്പിച്ച കാര്യമാണ്. ആരെങ്കിലും അതിനെ പരിഹസിച്ചാൽ, അതിന്റെ പുണ്യത്തെ പരിഹസിച്ചാൽ ഒരടിക്ക് വന്നാൽ 100 പ്രതിഫലമുണ്ടെന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ആരെങ്കിലും അതിനെ പരിഹസിച്ചാൽ അത് കുഫ്റാണ്. ധാരാളക്കണക്കിന് ഹദീസുകൾ സ്ഥിരപ്പെട്ട കാര്യമാണ് പല്ലിയെ കൊല്ലുക എന്നുള്ളത്, അതിന് പരിഹസിക്കാൻ പാടില്ല. അതുപോലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ആരെങ്കിലും വമൻ ദഖല സൂഖ, ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ, വമൻ ദഖല സൂഖ, ആരെങ്ങാടിയിൽ പ്രവേശിച്ചു, ഫഖാൽ, എന്നിട്ട് അവൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു വഹുവ ഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്നാരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്, അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല കതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസന, അല്ലാഹു തആല അവന് 10,000,000 പുണ്യം രേഖപ്പെടുത്തും എന്നുള്ളതാണ്. വമഹാ അൻഹു അൽഫ അൽഫി സയ്യിഅ, അവനിൽ നിന്ന് 10,000,000 ചെറിയ പാപങ്ങൾ മായ്ച്ചു കളയും എന്നുള്ളതാണ്. അവനെ 10,000,000 പദവികൾ അവൻ ഉയർത്തിക്കൊടുക്കും എന്നുള്ളതാണ്. മാത്രമല്ല അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് റസൂൽ കൽപ്പിച്ച പുണ്യമാണ്. മൃഗം പരിഹസിച്ചാൽ ഓ 10 ലക്ഷം കിട്ടുന്ന പുണ്യമുള്ള കാര്യം ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് എന്ന രൂപത്തിൽ നമ്മൾ പരിഹസിച്ചാൽ അത് കുഫറാണ്, പാടില്ല. റസൂല് പുണ്യം പഠിപ്പിച്ചിട്ടുണ്ടോ? സഹിയായ ഹദീസിലാണോ നമ്മൾ ചൊല്ലിയാൽ മതി ആത്മാർത്ഥമായി. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അത് പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അള്ളാഹു പുണ്യം തരും. നമ്മൾ ചെയ്താൽ മതി, ഒരിക്കലും അതിനെ പരിഹസിക്കാൻ പാടില്ല. കാരണം മുനാഫിഖുകളായ ആളുകൾ സഹാബത്തിനെ പരിഹസിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയുടെ 65-66 അത് പറയുന്നുണ്ട്. അവർ പരിഹസിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഹാബത്ത് തീറ്റക്കൊതിയന്മാരാണ്, അവർ പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും പരിഹസിച്ചു. ഈ സമയത്ത് ഇതിന്റെ സബബുൽ നുസൂലിൽ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ്. അഫിക്കളായ ആളാണ് അത് ചെയ്തത്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ വെറുതെ തമാശക്ക് കളിക്കുകയായിരുന്നു കാര്യത്തിൽ പറഞ്ഞതല്ല. പിന്നെ പറഞ്ഞപ്പോ അള്ളാഹു ചാല പറയാൻ പറയുന്ന കാര്യം എന്താ? ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഉൻ. നബിയെ പ്രഖ്യാപിക്കാൻ നീ പറഞ്ഞു കൊടുക്കുക, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഉൻ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആയാത്തുകളെയും റസൂലിനെയുമാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. നിങ്ങളൊന്നും പറയണ്ട, ഒരു ഉജറും പറയണ്ട, ഒരു ഒഴിവ് കഴിവും പറയണ്ട. കഫർത്തും, നിങ്ങൾ കാഫിറായിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം എന്നാണ്. ഇപ്പൊ തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ദീനുൽ ഇസ്ലാമിനെ പരിഹസിച്ചാൽ, ദീനുൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും കാര്യത്തെ പരിഹസിച്ചാൽ, അള്ളാഹുവിനെ പരിഹസിച്ചാൽ അള്ളാഹുവിന്റെ ആയാത്തും കഴിഞ്ഞില്ല. അപ്പോ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളെ വല്ലതിനെയും പരിഹസിച്ചാൽ അത് കുഫ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 7-ാമത്തെ കാര്യം ഇനി പെട്ടെന്ന് വായിച്ചു പോകാം, കുറച്ച് സമയം കൂടി ഉള്ളൂ. ശരിയാം, ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. 7-ാമത്തെ കാര്യം ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന 7-ാമത്തെ കാര്യം അസ്സുഹറു, സുഹറാണ്, മാരണം. വമിൻഹു അസ്സർഫു വൽ അത്ഫു, ഈ സിഹറിൽപ്പെട്ടതാണ് സ്വർഫും അത്ഫും. ഫമൻ ഫഅലഹു, ആരെങ്കിലും അത് ചെയ്താൽ, ഔ റദിയ ബിഹി, ആരെങ്കിലും അത് തൃപ്തിപ്പെട്ടാൽ, കഫറ, അവൻ കാഫിറായി. സിഹർ ചെയ്യുക, സിഹർ പഠിക്കുക, പഠിപ്പിക്കുക, സിഹറിനെ തൃപ്തിപ്പെടുക എന്നുള്ളത് കുഫറാണ്. ഇവിടെ രണ്ട് കളിക്കുള്ള സിഹറാണ് സ്വർഫു. സ്വർഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർതിരി ഉണ്ടാക്കുന്ന, പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന, അവരെ അകറ്റാൻ വേണ്ടി ചെയ്യുന്ന സിഹറാണ്, മാരണമാണ്. സ്വർഫ് എന്ന് പറഞ്ഞത് ഇതിന് ചെറിയ ഒരു അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരുമെത്തി നമുക്ക് പറയാം. സ്വർഫ് അത്ഫ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായി അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വെറുപ്പിനുള്ള വെറുപ്പ് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി, പരസ്പരം സ്നേഹമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സുഹറിന്റെ ഒരു ഇനമാണ് അത്ഫ് എന്നുള്ളത്. അത് രണ്ട് ഇനം ഇവിടെ എടുത്തു കൊടുത്തു മാത്രം. സൂര്യനും സുഹറിന് വ്യത്യസ്തമായ വകഭേദങ്ങളുണ്ട്. എന്തായിരുന്നാലും സിഹർ അതാരെങ്കിലും ചെയ്താൽ, അതിനെ തൃപ്തിപ്പെട്ടാൽ അത് കുഫ്റാണ്. പറയണം, നമ്മളിൽ പെട്ടവനല്ല സിഹർ ചെയ്യുന്നവൻ, സിഹറിനെ തൃപ്തിപ്പെടുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഷർഹിൽ ഹൈസം സുർഹാനെ പോലെയുള്ള അഹദുള്ളാഹി പോലെയുള്ള ആളുകൾ ആ ഹദീസ് അവരെ കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോ സിഹർ ചെയ്യുന്നവൻ, സുഹറിനെ തൃപ്തിപ്പെടുന്നവൻ, നമ്മളിൽ പെട്ടവനല്ലാന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബഖറയുടെ 102-ാമത്തെ വചനത്തിൽ കാണാം, നമ്മളെല്ലാം അത് പരിശോധിക്കണം. റസൂലുള്ളാഹി അല്ലാഹു തആല പറയാണ്, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ഹാറൂത്ത് മാറൂത്ത് രണ്ട് മലക്കുകൾ അവരൊരാളെയും ആ സിഹർ പഠിപ്പിച്ചിട്ടില്ല. ഹത്ത യഖൂല, അവർ പറഞ്ഞിട്ടല്ലാതെ, പറയുന്നത് വരെ. ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്. ഫലാ തക്ഫുർ, നിങ്ങൾ കാഫിറാകരുത് എന്ന് ഹാറൂത്ത് മാറൂത്ത് അല്ലാഹു തആല പരീക്ഷണമായി നിയോഗിച്ച രണ്ട് മലക്കുകളാണ്. അവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പരീക്ഷണമാണ്, നിങ്ങൾ കാഫിറാകേണ്ട. അങ്ങനെ അവരെന്ത് ചെയ്തു? സിഹർ പഠിച്ചുകൊണ്ട് കാഫിറായി എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറയുന്ന വിഷയം. വളരെ വിശദമായി അമാനി മൗലവി അത് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ വായിക്കണം. ഇവിടെ പറഞ്ഞ വിഷയം ഇത്രയേ ഉള്ളൂ, സിഹർ ചെയ്യുക, സിഹർ പഠിക്കുക, സിഹർ പഠിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും മുസ്ലിമിനെ അംഗീകരിക്കാൻ പറ്റിയ വിഷയമല്ല, അത് കുഫ്റാണ്. സുഹൃത്ത് ചെയ്യണമെങ്കിൽ ശൈത്താനെ പൂജിക്കണം,
ശൈത്താനെ
പലതും ചെയ്തു കൊടുക്കണം. ശിർക്ക് ചെയ്യാൻ ഒരിക്കലും ഒരാൾക്ക് സുഹർ ചെയ്യാൻ
പറ്റില്ല
എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ
ദീൻ
ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായിക്കൊണ്ട് ഇതിൽ ചേർക്കാൻ വേണ്ടി ചേർത്തത്, അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം അത് പറഞ്ഞത് എന്നാണ് ഇതിനെ ശർഹ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിഹറിന് ഹഖീഖത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നിഷേധിക്കാനും പാടില്ല. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്, പ്രമാണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയം സിഹറിന് എന്തുണ്ട്. അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അള്ളാഹുവിന്റെ അനുവാദമുണ്ടെങ്കിൽ അത് ഫലിക്കേണ്ടവർക്ക് ഫലിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ നിലക്ക് ഹഖീഖത്തുള്ള യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. എട്ടാമത്തെ കാര്യം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എട്ടാമത്തെ കാര്യം, മുലാഹറത്തുൽ മുശ്രിഖീന വ മുആവനതുഹും അലൽ മുസ്ലിമീൻ, മുശ്രിക്കുകളായ ആളുകളെ മുസ്ലിങ്ങൾക്കെതിരെ സഹായിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ മുശ്രിക്കുകളെ സഹായിക്കുക, കാഫിറുകളെ സഹായിക്കുക, കാഫിറുകളെ സഹായിക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ സഹായിക്കുന്നതിന്റെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. മുസ്ലിമിനെതിരെ കാഫിറിനെ സഹായിക്കുക കുഫറാകുന്നതുണ്ട്, മുസ്ലിമിനെതിരെ കാഫിറിനെ സഹായിക്കുന്നത് ഹറാമാകുന്നതുണ്ട്, മുസ്ലിമിനെതിരെ കാഫിറിനെ സഹായിക്കുന്നത് ജായിസാകുന്നതുമുണ്ട്. ഏതാ കുഫറാകുന്നത്? ഇവിടെ പറയുന്ന കാര്യം ഏതാ? ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന സഹായം ഏതാ? മുസ്ലിമിനെതിരെ കാഫിറിനെ സഹായിച്ചാൽ ഇആനതുൽ കാഫിരി അലൽ മുസ്ലിമി ലിദീനിഹി അലൈ ലികുഫ്രിഹി. ഒരു മുശ്രിക്കിനെ അല്ലെങ്കിൽ ഒരു കാഫിറിനെ മുസ്ലിമിനെതിരെ സഹായിച്ചു, ലിദീനിഹി അവന്റെ ദീന് കാരണത്താൽ, അതായത് അവന്റെ കുഫർ കാരണത്താൽ ഇസ്ലാമിനെ തകർക്കാൻ കുഫറിനോടുള്ള താല്പര്യം കൊണ്ട് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ കാഫിറുകൾക്ക് വേണ്ടി ഒത്താശയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇതുപോലെ മുസ്ലിങ്ങളും കാഫിറുകളും യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വരുന്ന ആ കാഫിറുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതാ കുഫറിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ആ കുഫറിന്റെ ആ മതത്തോടുള്ള സ്നേഹം കൊണ്ടാണ്, ഇസ്ലാമിനെ തകർക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ആ സ്നേഹം, ആ സഹായം ചെയ്യൽ, ആ നിലക്കുള്ള സഹായം ചെയ്യൽ, ആ നിലക്കുള്ള മുലാഹറത്തും മുആബലത്തും അത് കുഫറാണ്. മുസ്ലിമിനെതിരെ കാഫിറിന് ആ നിലക്ക് അവരുടെ ദീനിന്റെ വിഷയത്തിൽ മതവിഷയത്തിൽ ഇസ്ലാമിനെ തകർക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് കാഫിറുകളെ സഹായിക്കാൻ പാടില്ല. രണ്ടാമത്തെ സഹായം, ഹറാമായ സഹായം എന്ന് പറഞ്ഞാൽ ഇആനതുൽ കാഫിരി അലൽ മുസ്ലിമി ഫി അംരിൻ ദുനിയവി, ദുനിയാവിന്റെ വിഷയത്തിലും കാഫിറിനെ മുസ്ലിമിനെതിരെ സഹായിക്കാൻ പാടില്ല. ഭൗതികമായ വിഷയത്തിൽ ഇപ്പൊ നാട്ടിലൊരു കച്ചവടം നടക്കുന്നുണ്ട്, മുസ്ലിമായ കച്ചവടക്കാരുണ്ട്, കാഫിറായ കച്ചവടക്കാരനുണ്ട്. ആ മുസ്ലിമായ കച്ചവടക്കാരനെതിരെ കാഫിറായ കച്ചവടക്കാരന് സഹായം ചെയ്ത് കൊടുത്തിട്ട് അവനെ തകർക്കുക, അല്ലെ അവന്റെ കച്ചവടത്തിൽ നഷ്ടമുണ്ടാക്കുക, അത് ഹറാമാണ്, പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് മസ്അലത്തുൽ വലാഇ വൽ ബറാ, വലായു ബറായു വിഷയം. വളരെ വിശദമായി എല്ലാവരും പഠിക്കേണ്ട, തൗഹീദിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് വലായു ബറായുള്ള വിഷയം. നമ്മൾ ശരിക്കും പഠിക്കണം, എന്നാലേ ഈ വിഷയം മുലാഹറത്തുൽ മുശ്രിക്കീൻ എന്നൊക്കെ പറയുന്നത് വ്യക്തമാകുള്ളൂ. നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മൾ ആരോടാണ് ബന്ധം ചേർക്കേണ്ടത്? നമ്മൾ മുസ്ലിമിനോടാണ് ബന്ധം ചേർക്കേണ്ടത്. നമ്മുടെ സ്നേഹം മഹബത്തുള്ള അള്ളാഹിനോടാണ് നമ്മൾ സ്നേഹം ഉണ്ടാക്കേണ്ടത്. അപ്പൊ മഹബത്തു റസൂലി, അള്ളാഹിന്റെ റസൂലിനോടാണ് സ്നേഹം ഉണ്ടാക്കേണ്ടത്. അപ്പൊ മഹബത്തു ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിനോടാണ് നമുക്ക് സ്നേഹം വേണ്ടത്. അപ്പൊ മഹബത്തുൽ മുസ്ലിമീൻ, മുസ്ലിമിനോടാണ് നമുക്ക് സ്നേഹം ഉണ്ടാകും. ഈ നാല് രൂപത്തിലുള്ള സ്നേഹമാണ് വലാവ് കൊണ്ടുള്ള ഉദ്ദേശം. എന്നാൽ കാഫിറുകളോട് ആ കുഫറിനെ നമ്മൾ വെറുക്കണം, കുഫറിന്റെ അഹിലുകാരെ നമ്മൾ വെറുക്കണം, ഒരിക്കലും അവരെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പാടില്ല. അവരുടെ സ്നേഹം എങ്ങനെ വേണ്ടത്? അവരുടെ സ്നേഹത്തിന് വ്യത്യസ്തമായ രൂപമുണ്ട്. ഒരാൾ കാഫിറിനെ സ്നേഹിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന സ്നേഹമുണ്ട്, കാഫിറിനെ സ്നേഹിച്ചാൽ ഹറാമാകുന്നതുണ്ട്, കാഫറിനെ സ്നേഹിക്കുന്നത് അനുവദനീയാകുന്നതുണ്ട്. അതാണ് ബസ്തലത്തിൽ വലായി ബൽബറ. നമ്മൾ എത്രയും പെട്ടെന്ന് ആ വിഷയം പഠിക്കണം, മനസ്സിലാക്കണം. മഹബ്ബത്തുൽ കാഫിരി ലികുഫ്രിഹി, ഒരാൾ കാഫിറിനെ അവന്റെ കുഫർ കാരണത്താൽ സ്നേഹിച്ചാൽ അത് ഇസ്ലാമിന് പുറത്തുപോകും. ആ കുഫറിനോടുള്ള സ്നേഹം കൊണ്ട് ഒരാൾ കാഫിറിനെ സ്നേഹിച്ചു, ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് ഒരാൾ കാഫിറിനെ സ്നേഹിച്ചു, ആ നിലക്കുള്ള സ്നേഹ പ്രകടനം കുഫറാണ്. അതൊരിക്കലും സത്യവിശ്വാസിക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم. بسد القرآن سورة المجادلة إلى آية يتمنى متى آية يتمنى لا تجد قوما يؤمنون بالله واليوم الآخر رسول الله جانا ذلك ولم അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. എങ്ങനെ കാണാൻ സാധിക്കൂല? അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത കാണിക്കുന്ന, അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന ആളുകളോട് സ്നേഹം വെക്കുന്നവരായി, അവരെ സ്നേഹിക്കുന്നവരായി സത്യവിശ്വാസികളെ കാണാൻ പറ്റൂല. സത്യവിശ്വാസികൾ അള്ളാഹിന്റെയും റസൂലിന്റെ ശത്രുക്കളെ സ്നേഹിക്കൂല. ആ ശത്രുക്കൾ വെച്ച് പുലർത്തുന്നവർ, ആ ശത്രുക്കൾ ഇസ്ലാമിനോടും അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത കാണിക്കുന്ന, എതിർപ്പ് കാണിക്കുന്ന ആളുകൾ, വലൗഖാനു ആബാഅഹും, അതവരുടെ പിതാക്കന്മാരാണെങ്കിലും, ഔ അബ്നാഅഹും, അതവരുടെ മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, അതവരുടെ സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തും, അവരുടെ കുടുംബക്കാരാണെങ്കിലും, അവരോട് സ്നേഹം ഉണ്ടാകൂല. സത്യവിശ്വാസികൾക്ക് സ്നേഹം ഉണ്ടാകൂല. സൂറത്തുൽ മുജാദിലയിലായതാണ്. അതുപോലെ തന്നെ ആയു അല്ലദീന ആമനു ലാ തത്തഖിദു അദുബി വഅദുബകും ഔലിയാഅ തുൽകൂന ഇലൈഹിം ബിൽ മവദ്ദ. സത്യവിശ്വാസികളെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. എങ്ങനെ? തുൽകൂന ഇലൈഹിം ബിൽ മവദ്ദ, സ്നേഹം പരസ്പരം കൈമാറിക്കൊണ്ടുള്ള സ്നേഹം, സ്നേഹം പരസ്പരം കൈമാറിക്കൊണ്ടുള്ള ഒരു സുഹൃത്തുക്കളായി അവരെ നിങ്ങൾ സ്വീകരിക്കരുത്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ മുംതഹിനയിലായതാണ്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. അപ്പോ അവരുടെ കുഫറിന്റെ വിഷയത്തിൽ ആരെങ്കിലും കാഫിറിനെ സ്നേഹിച്ചാൽ അത് കുഫറാണ്. ഇനിയോ മഹബ്ബത്തുൽ കാഫിരി ലിമഅസിയതിഹി, ഒരാളൊരു കാഫിറിനെ സ്നേഹിക്കുന്നത് അവൻ ചെയ്യുന്ന ഒരു മഅസിയത്ത്, ഒരു തെറ്റ്, ഹറാമായ പ്രവർത്തനത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇതുപോലെ ഒരാൾക്ക് സംഗീതം ഇഷ്ടമാണ്, ആ സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ട് ആ സംഗീതം ആരാധിക്കുന്ന ആളെ ഇഷ്ടപ്പെടുക. ഇപ്പൊ യേശുദാസ് എന്ന് പറഞ്ഞ കാഫിർ, ആ കാഫിറായ വ്യക്തിയെ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകൾ സംഗീതത്തോടുള്ള പ്രയാണം കൊണ്ട് അയാൾ ഇഷ്ടപ്പെടുന്നു, അത് ഹറാമാണ്, പാടില്ല. മൂന്നാമത്തെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ മഹബ്ബത്തുൽ കാഫിരി ഫി അംരിൻ ദുനിയവി, ദുനിയവി ഭൗതിക മരമായ ഒരു വിഷയത്തിൽ ഒരാൾ കാഫിറുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, അതും ഹറാമാണ്. ഏതുപോലെ ജായിസായ ഒരു വിഷയം, ഇപ്പൊ ഫുട്ബോൾ ഒരുപാട് കാഫിറായ കളിക്കാരുണ്ടാകും, ആ ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ട് അയാൾ ഇഷ്ടപ്പെടും. ക്രിക്കറ്റ്, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കാഫിറുകളായ ആളുകൾ അതിലുണ്ട്, ആ ക്രിക്കറ്റിനോടുള്ള സ്നേഹം കൊണ്ട് അതിന്റെ ആളുകളെ മനസ്സിലാക്കി സ്നേഹിക്കുക. ഒരു ഫാൻസ് അസോസിയേഷൻ അങ്ങനെ അതിന്റെ ഫ്ലക്സ് പോകുക, അങ്ങനെ ആ രൂപത്തിൽ അതിൽ അമിതമായ ആ രൂപത്തിലുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള സ്നേഹ പ്രകടനം അത് ഹറാമാണ്, പാടില്ല. നാലാമത്തെ ഒന്ന് ജായിസായ ഒരു സ്നേഹമുണ്ട് കാഫിറുകളോട്, മെഹബത്തു കാഫിരി ജിബില്ലിയൻ, പ്രകൃതി കാഫിറുകളോട് ചിലപ്പോൾ സ്നേഹം ഉണ്ടാവും. ഇതുപോലെ ഒരാൾ നമുക്ക് ഒരു കാഫിർ നമ്മൾ ഉപകാരം ചെയ്തു, അതൊരു പ്രത്യുപകാരം മനസ്സിലായി, ആ നിലയ്ക്ക് ഉപകാരം ചെയ്തൊരു വ്യക്തി, എന്നെ സഹായിച്ചൊരു വ്യക്തി എന്നൊരു പ്രകൃതി ഉണ്ടാവാൻ സ്നേഹം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ബാപ്പ കാഫിറാണ്, ബാപ്പയോട് ബാപ്പ എന്നൊരു സ്നേഹം ഉണ്ടാവും. അഹ്ലുൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെ കല്യാണം കഴിക്കാം, അപ്പൊ ഭാര്യ ഭർത്താവ് എന്നൊരു സ്നേഹം ഉണ്ടാവും. അബൂ താലിബിനോട് റസൂലിന് സ്നേഹം ഉണ്ടായിരുന്നു, കുടുംബക്കാരാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇസ്ലാമിനെ ഒരുപാട് സഹായിച്ച ആളാണ്, ആ നിലയ്ക്ക് ഒരു സ്നേഹം റസൂലിനെ അബൂ താലിബിനോട് ഉണ്ടായിരുന്നു. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അബൂ താലിബ് മരിച്ച സമയത്ത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഉദ്ദേശിക്കുന്നവരെ, നീ സ്നേഹിക്കുന്നവരെ ഹിദായത്തിലേക്കാൻ പറ്റൂല, വലാക്കിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. ഇവിടെ അഹ്ബബ്ത എന്ന് പറഞ്ഞൊരു ഹുബ്ബുണ്ട്, അബൂ താലിബിനോടാണ് ആ ഹുബ്ബ്, നീ ഇഷ്ടപ്പെടുന്നവരെ നീക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല. അവിടെ അബൂതോലിബിനോട് ഒരു ബുദ്ധരസ്യമുണ്ട്. അതെന്താ? അത് ജിബിലിയൻ, അതൊരു പ്രകൃതിയല്ല സ്നേഹം. അദ്ദേഹത്തിന്റെ അളാപ്പയാണ്, അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചതാണ്. ആ നിലക്കുള്ള സ്നേഹം അത് അനുവദനീയമാണ്. ഇങ്ങനെ അതിനൊക്കെ വ്യത്യസ്തമായ വകഭേദങ്ങളുണ്ട്. നമ്മൾ ഈ വിഷയം ശരിക്കും പഠിക്കണം. അത് ഈ വിഷയത്തിൽ ആളുകൾ മുൻതട്ടില്ല എന്ന് അഹ്ലുൽ ഗുലുവ് വലാവി വറാ വിഷയത്തിൽ അതിരി കഴിഞ്ഞു പോയി ആളുകളെ കാഫിർ മുശ്രിക്കുമാക്കി അവരെ ആക്രമിച്ച് അവരെ തകർത്ത് അതിനുവേണ്ടി തീവ്രവാദത്തിലേക്ക് പോയ ആളുകൾ, മറ്റൊന്ന് അഹ്ലുൽ ജഫാ തീരെ അതിന് ശ്രദ്ധ കാണിക്കാത്ത ആളുകൾ, മതസൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും അവരെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്ത് അതിന് യാതൊരു ശ്രദ്ധയില്ലാത്ത ആളുകൾ അഹ്ലുൽ ജഫായിന്റെ ആളുകൾ. എന്നാൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാ അഹ്ലുൽ വസത്താണ്. എന്താണ് റസൂലുള്ള പറഞ്ഞത്? റസൂൽ ഏതൊക്കെ നിലക്ക് വെറുക്കാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങൾക്ക് വെറുക്കും, റസൂൽ ഏതൊക്കെ നിലക്ക് കാഫിറുകളോട് ഇടപഴകിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഇടപഴകും ചെയ്യും. അതാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമായ വിഷയം നമ്മൾ ശരിക്കും പഠിക്കണം. അതാണ് എട്ടാമത്തെ കാര്യം. വിശുദ്ധ ഖുർആനിൽ തെളിവ് അദ്ദേഹം കൊടുക്കുന്നത് ഒമയ്യ തവല്ലഹു മിൻകും ഫഇന്നഹു മിൻഹും, ആരെങ്കിലും അവരിൽ നിങ്ങളിൽ നിന്ന് അവരിൽ ഒരുക്കനെ കൂട്ടുകാരായി സ്വീകരിച്ചാൽ ഫഇന്നഹു മിൻഹും, അവൻ അവരിൽ പെട്ടവനാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു തആല അക്രമികളായ ആളുകളെ ഹിദായത്തിലാക്കൂല എന്ന് പറഞ്ഞു. ഒമ്പതാമത്തെ കാര്യം ഒമ്പതാമത്തെ കാര്യവും പത്താമത്തെ കാര്യവും അർത്ഥം മാത്രം വായിച്ചാലും മനി അടുത്ത കഥ, ആരെങ്കിലും വിശ്വസിച്ചാൽ അന്ന ബഹളന്നാസി, ചില ജനങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ യസഹു അൽ ഖുറൂജു അൻ ശരീഅത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്ന് അവർക്ക് പുറത്തു പോകൽ അനുവദനീയമാണ്. അവർക്ക് അതിന് വിശാലതയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മുഹമ്മദ് നബിന്റെ ശരീഅത്ത് അനുസരിച്ചൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. കമ വസിയൽ ഖലീറ അൽ ഖുറൂജു അൻ ശരീഅത്തി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖദീർ അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീർ എന്നും ഖിദർ എന്നും പറയാം. ആ ഹജർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്മ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ. അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അവിടുത്തെ പ്രവാചകൻ. അവർക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ഹജർ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് കാര്യങ്ങൾ. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ഹജർ അലൈഹി സ്വലാത്തു വസ്സലാം പലതും പുറത്താണ് ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഈ ഉമ്മത്ത് മുഹമ്മദിൽ പല ആളുകൾക്കും ചില ആളുകൾക്ക് പ്രത്യേകം ചില ആളുകൾക്ക് ശരീഅത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാലിക്കേണ്ടതില്ല. അവർക്ക് ചില പ്രത്യേക പദവികളുണ്ട്. ഇമാമത്ത് വാദക്കാർ അതുപോലെ ഷിയാക്കർ ഇതൊക്കെ ഉണ്ട്. മതമനുസരിച്ച് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതം അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പല ഔലിയാക്കന്മാരെ പറ്റി നമ്മുടെ വിശ്വാസം ഉണ്ട്. അവരെ ഇവിടുത്തെ ഖുറാഫിയുടെ അവർക്ക് 40 തടിയുണ്ട്. അവർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ശരീഅത്ത് മുഹമ്മദ് അങ്ങനെ പാലിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പല ഔലിയാക്കന്മാരുടെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നാട്ടിൽ തന്നെ. അങ്ങനെ ആരെങ്കിലും ചില ആളുകൾക്ക് ഈ ശരീഅത്ത് മുഹമ്മദ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാം, അവർ ചില പദവിയിലെത്തിയിട്ടുണ്ട്, ആ പദവിയിലെത്തിക്കഴിഞ്ഞാൽ ശരീഅത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നും പാലിക്കേണ്ടതില്ല എന്ന നിലയ്ക്ക് ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ യോഗ്യത ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ കാഫിറാകും. അങ്ങനെ ആർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലേക്ക് മൊത്തമുള്ള പ്രവാചകനാണ്. റസൂൽ പറഞ്ഞ ഞാൻ ജനങ്ങളിലേക്ക് മൊത്തമായി നിയോഗിക്കപ്പെട്ടവനാണ്. അപ്പം ലോകാവസാനം വരുന്ന ഒരു പ്രവാചകനില്ല. എല്ലാവരും ഏത് മനുഷ്യനും റസൂലിന്റെ മതമനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്? അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി യഹൂദിയും വലാ നസ്റാനിയും, ഒരു യഹൂദിയാകട്ടെ ഒരു ക്രിസ്ത്യാനിയാകട്ടെ അവൻ എന്നെ കുറിച്ച് കേൾക്കുന്നു, അവൻ എന്നെ കുറിച്ച് കേൾക്കുന്നില്ല. സുമ്മ ലാ യുഅ്മിനു ബി, എന്നിട്ട് അവൻ എന്നിൽ വിശ്വസിക്കുന്നുമില്ല. എന്നെക്കുറിച്ച് കേട്ടു എന്നിട്ട് എന്നിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല കാരണം അഹ്ലിന്നാർ, അവൻ നരകാവകാശിയല്ലാതിരിക്കുകയില്ല എന്നാണ്. നിങ്ങളുടെ അവിടെ അതിന്റെ അർത്ഥം എന്താ? ലാ യസ്മഹു ബി യഹൂദിയും വലാ നസ്റാനിയും സുമ്മ ലാ യുഅ്മിനു ബി ഇല്ല കാരണം അഹ്ലിന്നാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യഹൂദിയാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അവൻ എന്നെക്കുറിച്ച് കേട്ടു, ഇങ്ങനെ മുഹമ്മദ് വന്നിട്ടുണ്ട്, മുഹമ്മദിന്റെ ശരീഅത്തിനെ കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞു, എന്നിട്ട് അവൻ ആ എന്നിൽ വിശ്വസിക്കുന്ന ഇല്ല എങ്കിൽ ഇല്ലാ കാനം ഇന്നഹ്ലിന്നാർ, അവൻ നരകാവകാശിയാണ്. എന്നാ റസൂൽ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അനുസരിച്ച് ജീവിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്, ഒരാളും അതിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ചില പദ്ധതികളൊക്കെ ഉണ്ട്, അവർക്ക് അത് പാലിക്കേണ്ടതില്ല എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ കുഫറിലാണ്. പത്താമത്തെ കാര്യം, അല്ലിറാദു അൻ ദീനില്ലാ, ദീനിൽ നിന്ന് തെറ്റിപ്പോവുക. മുസ്ലിമായിട്ടുണ്ടാകും, ഇസ്ലാം മതം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഷഹാദത്ത് കരീമൊക്കെ ചൊല്ലിങ്ങോട്ട് വന്നിട്ടുണ്ടാകും, പേരുകൊണ്ട് മുസ്ലിമായിരിക്കും, പക്ഷെ ദീനിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. ലായ ചാല്ലമുഹു, ദീൻ എന്താന്ന് അവൻ പഠിക്കൂല. വലായ അമലു ബിഹി, അതനുസരിച്ച് ജീവിക്കൂല, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കൂല. ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥലത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും. ഇവർക്ക് നിസ്കാരം ഉണ്ടാകൂല, ഇവർക്ക് കൃത്യമായി ദീനിന്റെ നിർബന്ധ കാര്യങ്ങൾ പോലും അവർ ചെയ്യൂല, അവർക്ക് തോന്നുന്നത് മാത്രം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എത്ര ആൾ നിസ്കാരം ചെയ്യാത്ത ആളുകൾ. അല്ലാഹുല്ലദീ ബൈനനാ വബൈനകും അസ്സലാ വമൻ തറക ഹാ ഫഖദ് കഫറ, കുഫ്റാണ് നിസ്കാരം വെച്ചാൽ. നിസ്കരിക്കാതെ എത്ര ആളുകളുണ്ട്. അതാണ് അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കൂല, ഇസ്ലാമിന് തെറ്റിപ്പോയി, ഇസ്ലാം എന്താന്ന് പഠിക്കൂല, ഇസ്ലാമിന്റെ ഒരു കാര്യവും ചെയ്യൂല, അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അതും എന്താണ് ദീൻ ഇസ്ലാമിന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളതും എന്താണ്, അങ്ങനെ ദീൻ ഇസ്ലാമിനെ പഠിക്കാതെ അമൽ ചെയ്യാതെ ജീവിച്ചാൽ അവനും ഇസ്ലാമിന് പുറത്താണ്, പേരുകൊണ്ട് മുസ്ലിമായിരിക്കും. അബ്ദുറഹ്മാൻ അൽ ബറാഖ് ഹഫീളുള്ള വിശദീകരിക്കുന്നുണ്ട്, അവരവരുടെ ഐഡന്റിറ്റി കാർഡിൽ അവർ മുസ്ലിമാണെന്നൊക്കെ ചേർക്കും, പക്ഷെ അവർ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അവരെന്തുണ്ടാവില്ല, മുസ്ലിമായിട്ടുണ്ടാകൂല എന്നുള്ളതാണ്. വമൻ അള്ളാഹു മിമ്മൻ ദുഖിറ ബി ആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. വിശുദ്ധ ഖുർആനിൽ ആയത്ത് കൊടുത്തു, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൽപ്പിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിയുന്ന പോകുന്നതിനേക്കാൾ അക്രമി ആരുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു തആല അക്രമികളെ ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അവസാനം ഷെയ്ഖുൽ ഇസ്ലാം അവസാനിപ്പിക്കുന്ന കാര്യം, ولا فرق في جميع هذه النواقض, ഈ മുകളിൽ പറഞ്ഞ 10 നാഖിലുകൾ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ല. ബൈനൽ ഹാജിലി വൽ ജാദി വൽ ഖായിഫ്, ഇത് ഈ 10 കാര്യങ്ങൾ ആരെങ്കിലും തമാശക്ക് ചെയ്തു, അല്ലെങ്കിൽ കാര്യത്തിൽ ചെയ്തു, അല്ലെങ്കിൽ പേടിച്ചിട്ട് ചെയ്തു, ഈ 10 കാര്യങ്ങൾ ഏതെങ്കിലും വന്ന് ഈ 3 അതിനിടയിൽ ഒരു യാതൊരു വ്യത്യാസവുമില്ല. തമാശക്കാണെങ്കിലും തമാശക്കുറായി സുർക്ക് ചെയ്തു, അവൻ ഇസ്ലാമിന് പുറത്താണ്. തമാശക്കുറായി ഇസ്ലാം തന്നെ പരിഹസിച്ചു, അവൻ ഇസ്ലാമിന് പുറത്താണ്. കാര്യത്തിൽ ചെയ്തു, ഇസ്ലാമിന് പുറത്താണ് സംശയമല്ല. പേടിച്ചിട്ട് ചെയ്തു, ഇസ്ലാമിന് പുറത്താണ്. എന്നാൽ ഇല്ലൽ മുക്രഹ്, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ, ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽഈമാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ. പക്ഷെ അവന്റെ ഹൃദയം ഈമാൻ കൊണ്ട്, ഹൃദയം ഈമാൻ കൊണ്ട് മുത്തമയിലുണ്ട്, ഈമാൻ സമാധാനം അടഞ്ഞതാണ്. അതിനൊക്കെ ഒരുപാട് ഷർത്തുകൾ പറയുന്നുണ്ട് പണ്ഡിതന്മാർ. എന്ത്, ഈ ഇഖ്റാഹ് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയിൽ ഏതൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വിശദീകരിക്കാൻ സമയമല്ല. വകുല്ലുഹ, ഈ പറഞ്ഞ 10 കാര്യങ്ങൾ, മിൻ അഅലമി മാ യകൂനു ഖത്തറൻ, ഏറ്റവും അപകടകരമായ കാര്യങ്ങളാണ് ഈ 10 കാര്യങ്ങൾ. അക്സറുമായ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ 10 കാര്യങ്ങൾ. അതുകൊണ്ട് സ്വയം ബഖീൽ മുസ്ലിം, ഓരോ മുസ്ലിമിനും അനിവാര്യമാണ് യഹ്ദറഹ, അതിൽ നിന്ന് ജാഗ്രത പാലിക്കൽ, സൂക്ഷ്മത പാലിക്കൽ. വയഖാഫു മിൻഹാ അലാ നഫ്സിഹി, സ്വന്തം നഫ്സിനത് സംഭവിക്കുമോ എന്ന് ഓരോ മുസ്ലിമും പേടിക്കണം. നഊദു ബില്ലാഹി മിൻ മൂജിബാതി ഗളബിഹി വഅലീമി ഇഖാബിഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ. അള്ളാഹുവിൽ നിന്ന് ശരണം എന്ത്, അള്ളാഹുവിന്റെ ശിക്ഷയെ അല്ല, അള്ളാഹുവിന്റെ കോപത്തെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവെ, അള്ളാഹുവിനോട് ഞങ്ങൾ ശരണം തേടുന്നു, ശരണരക്ഷ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ റിസാല അവസാനിപ്പിക്കുന്നത്. ഇതാണിതിന്റെ, ഈ നവാഖിദുൽ ഇസ്ലാം എന്നതിന്റെ ഒരു ചെറിയ വിശദീകരണം. വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ഇസ്ലാമിനെതിരെ കാഫിറുകളെ സഹായിക്കാൻ അനുവദിക്കപ്പെട്ട സന്ദർഭം വിട്ടുപോയതാണ്. ഇആനതുൽ കാഫിരി അല മുസ്ലിമി ലിദഫ്ഇ ഫസാദിഹി അൽആം, ഒരു കാഫിറായ വ്യക്തിയെ മുസ്ലിമിനെതിരെ സഹായിക്കൽ, ലിദഫ്ഇ ഫസാദിഹി, ആ മുസ്ലിമായ വ്യക്തിയുടെ ഫസാദിനെ തടയാം, അൽആം പൊതുവായ ഒരു മുസ്ലിമായ വ്യക്തിയുണ്ട്, ഒരു നാട്ടിൽ ഒരു കള്ളനാണ്, നാട്ടിൽ കള്ളനാണ് ആ മുസ്ലിം. ഇപ്പൊ നാട്ടുകാരൊക്കെ എന്ത് ചെയ്തു, അവനെ പിടിക്കാൻ തീരുമാനിച്ചു. അവന്റെ പ്രസാദ് മൊത്തത്തില് നാട്ടിലെല്ലാവർക്കും ശല്യാണ്, മുസ്ലിമാണ് ആള്, പേരുകൊണ്ട് ആ നിലക്ക് മുസ്ലിമാണ്. അപ്പൊ നാട്ടുകാരൊക്കെ എന്ത് ചെയ്തു, പിടിക്കാൻ തീരുമാനിച്ചു. ഈ നാട്ടിലെ ചില കാഫിറുകളാണ് പിടിക്കാൻ തീരുമാനിച്ചെങ്കിൽ നമുക്ക് അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാം. പിടിക്കപ്പെടുന്നത് ഒരു കള്ളൻ മുസ്ലിമാണെങ്കിൽ കൂടി, കാരണം അവന്റെ പ്രസാദ് നാട്ടിലൊക്കെ മൊത്തത്തിൽ ആമായ ഒരു പ്രസാദാണ്. ആ നിലക്ക് എന്ത് ചെയ്യുക, അവനെ പിടിക്കാൻ, ആ മുസ്ലിമിനെ, അവൻ മുസ്ലിമാണെങ്കിലും അവന്റെ ഫസാദ് നിർത്താൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം, കാഫിറുകളൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കാഫിറുകൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുക. അത് തെറ്റല്ല, അത് മസ്ലൂബ്, അത് ആവശ്യമാണ്, സമൂഹത്തിന്റെ വേട്ടമാണ് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ നിലക്കുള്ള സഹായമാണ് എന്ത് അനുവദിച്ചതായ, മുസ്ലിമിനെതിരെ കാഫിറിനെ സഹായിക്കുക എന്ന് പറഞ്ഞ അതാണ്. ഒരാള് വ്യാപകമായ ഒരു ശരീര ഫസാദം ഉണ്ടാക്കി, ആ നിലക്ക് എല്ലാ സഹായാലും അതൊക്കെ ഞങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കാം. അത് സാധാരണ അതൊക്കെ നമ്മള് ഇവരുടെ ആളുകൾ ക്ലാസ് നടത്തുമ്പോൾ ചോദിക്കാം. അള്ളാഹു തആല നമ്മുടെ ഇരുത്തം ഒരു നല്ല അമലും സ്വാലിഹായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. اللهم انا نسالك وانا اعوذ بك من النار. اللهم انا نسالك الجنه وانا اعوذ بك من النار. اللهم اغفر لنا يا غافر المذنبين. اللهم اغفر لنا يا غافر المذنبين. اللهم اغفر لنا يا غافر المذنبين. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.